ദ്രാവകം.
എടാ ഞാൻ കഴിഞ്ഞു കേട്ടെ
ചോദിച്ചോ, രണ്ട് കാര്യം ചോദിച്ചോ.
ഇന്ന് കുറെ കാര്യങ്ങൾ ചോദിക്കാണ്ട്, നിങ്ങളൊക്കെ ജീവിതത്തില് നിങ്ങൾക്ക് ഒരു സാധനം ക്ലോൺ ചെയ്യണമെന്ന് തോന്നുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് ആർട്ടിഫിഷ്യലി ഒരു ലൈഫുള്ള ഒരു സാധനം ക്ലോൺ ചെയ്ത് ഉണ്ടാക്കണം എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ഉണ്ടാക്കാനാ താല്പര്യം? അതായത് ഒരു ഹ്യൂമൻ, അല്ലെങ്കിൽ ഒരു നിങ്ങളുടെ ഒരു പഴയ ഒരു പെറ്റോ, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും, അല്ലെങ്കിൽ എക്സ്റ്റൻഷൻ പറ്റിയ ജീവികളോ?
ഞാൻ ഇന്നെ തന്നെ ക്ലോൺ ചെയ്യും.
എന്നെ തന്നെ ക്ലോൺ ചെയ്യും? ഓക്കെ.
ഒരാളെ പോലെ അയാളുണ്ട്,
അങ്ങനെ ആയി കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ?
പക്ഷേ ഞാൻ പറയട്ടെ, ഇപ്പൊ അമ്മക്ക് നമ്മളെ തന്നെ ക്ലോൺ ചെയ്യാം, എന്റെ അതേ ഫിസിക്കൽ ഇത് വരും, പക്ഷെ ഇമോഷണലി ഉണ്ടാക്കാൻ പറ്റില്ല.
വൈ നോട്ട്?
ഈ ക്ലോൺ ചെയ്യുമ്പോൾ സംഭവിക്കുന്ന
നമ്മളെ
ജീൻ എടുത്തിട്ട് അത് വേറെ എംബ്രോയിൽ ക്രിയേറ്റ് ചെയ്തിട്ടാണ് അവർ ഒരു ബേബി ആയിട്ടാണ് ഉണ്ടാവുന്നത്. അതെ, നമ്മുടെ ഈ ഫേസിന്റെ ഷേപ്പും കാര്യങ്ങളും നമ്മളെല്ലാം അതുപോലെ തന്നെ വരും. പക്ഷേ ഈ വളർന്നു വന്ന സാഹചര്യം ആവില്ല, പുതിയ കുട്ടി വളർന്നു
വരുന്നത്
ഇമോഷണലി അത് വേറൊരു ആളായിട്ട് മാറും. പക്ഷേ നമുക്ക് നമ്മളെ അതേ ഫിസിക്കും
അതെ
അങ്ങനെ ഉണ്ടാവുക. ഹ്യൂമൻസിൽ നിലവിൽ ചെയ്യാൻ പറ്റില്ല, പക്ഷേ
ഹ്യൂമൻസിൽ ചെയ്യാൻ പറ്റും. പക്ഷേ ഗവൺമെന്റ് ഒരുപാട് എത്തിക്കൽ കൺസിഡറേഷൻസ് ഉണ്ട്.
പ്യുവർലി അങ്ങനെ ഫുള്ളി ജനറേറ്റ് ചെയ്യാൻ പറ്റില്ല, അത് ജീനിന്റെ എന്തൊരു എന്താ ഫുള്ളി എടുത്തിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നാണ് ഞാൻ കണ്ടത്.
സിമിലർ പ്രോസസ്സിൽ ഹ്യൂമൻസിനെ ക്ലോൺ ചെയ്യാൻ പറ്റും. പക്ഷെ എന്താ പറയുക, ഈ ക്ലോൺ ചെയ്തതിന് ശേഷം ഒരുപാട് ആ ആനിമൽസിന് ഹെൽത്ത് റിസ്ക്സും കുറെ അധികം കാലം ജീവിക്കണില്ല, പിന്നെ റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ എന്തൊക്കെയാ പ്രശ്നം?
1996 ഡോളി ഷീപ്പ് എന്താ ഉണ്ടാക്കുന്നത്, അതും ഏകദേശം 200 ചില്ലാണ്ടാവണം അവർ ട്രൈ ചെയ്തിട്ടാണ് അവസാനമാണ് ഈ ഡോളി ഷീപ്പിനെ അവർക്ക് കിട്ടുന്നത്. പക്ഷെ 2003 വരെ അത് ജീവിച്ചു. അത് ലൈക്ക് 2003 എന്ന് പറയുമ്പോൾ ഏകദേശം 4-5 വർഷം അല്ലേ, ഏകദേശം 5 വർഷം ഡോളി ഷീപ്പിന് ലൈഫ് ഉണ്ടായിട്ടുണ്ട്.
പിന്നെ ഒരു ഒട്ടകത്തിനൊക്കെ ക്ലോൺ ചെയ്തിനെ.
അതുപോലെ
ഇപ്പൊ
നിലവിൽ കുറെ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഞാൻ പറയേ, ഇപ്പൊ ഒരു $20,000 കൊടുത്തു കഴിഞ്ഞാൽ യുഎസിൽ ഇതുപോലെ ചെയ്യുന്ന കമ്പനീസ് ഉണ്ട്. ഒന്നും രണ്ടും അല്ല, എത്രയോ കുറെ കമ്പനീസ് ഉണ്ട്. അവര് നമ്മുടെ പെറ്റ്സിനെ, പട്ടി പൂച്ച ഇങ്ങനത്തെ പെറ്റ്സിനെ സക്സസ്ഫുള്ളി ക്ലോൺ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ എന്താ അവരുടെ പെറ്റോണേഴ്സിന് സക്സസ്ഫുള്ളി ചെയ്ത് $20,000 കൊടുത്താൽ ചെയ്യാൻ പറ്റും.
ഓക്കെ, അല്ല പിന്നെ നിഷൻ ചെയ്യാണെങ്കിൽ എന്തിനാ ചെയ്യാം?
ഞാൻ ചെയ്യാണെന്നുണ്ടെങ്കിൽ, ഞാൻ ഇപ്പൊ ഒരു ന്യൂസ് കണ്ടു, അപ്പൊ എനിക്ക് അതിൽ ക്യൂരിയോസിറ്റി ആയി. അതായത് അവര് ജനറേറ്റ് ചെയ്യണത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, അവരുണ്ടാക്കാൻ ശ്രമിക്കുന്നത് ഒരു മാമത്തിനെയാണ്. അതായത് പണ്ട് കാലത്ത് നമ്മളെ ഈ നമ്മളെ ഐസ് ഏജിലൊക്കെ ഉണ്ടല്ലോ മാമത്ത്, അതുപോലത്തെ മാമത്തിനെയാണ് അവരുണ്ടാക്കാൻ ശ്രമിക്കുന്നത്. അപ്പൊ അവരിത് ഉണ്ടാക്കാനുള്ള അവര് ഇത് എന്ന് പറഞ്ഞ ഒരു കമ്പനി ഉണ്ട്, ആ കമ്പനി ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, കൊളോസൽ ബയോസയൻസ് എന്ന് പറഞ്ഞ കമ്പനിന്റെ പേര്. അവരെന്താ ചെയ്യുന്ന വെച്ചാൽ, ഈ മാമത്തിന് ഉണ്ടാക്കുന്നത് അവരൊരു സൈബീരിയയിലെ ഒരു പാർക്ക്, നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞല്ലോ സൈബീരിയയില്,
നമ്മൾ സെർബിയ എന്ന് പറഞ്ഞു മാറിയിട്ട് ശരിക്കും
സൈബീരിയയാണ്. സൈബീരിയയില് പെർമഫോസ്റ്റ് എന്താ മെൽറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ള ബാക്ടീരിയസും കാര്യങ്ങളൊക്കെ പുറത്തു വരാൻ ചാൻസ് ഉണ്ട് എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്തിനല്ലോ. അപ്പൊ അവർ പറയുന്നത് എന്താ വെച്ചാല്, അവിടെ ഇതിന്റെ ഈ ഐസ് ഫ്രോസ്റ്റിന്റെ അടിയിൽ അത്രയും കാർബൺസ് ഉണ്ട്. അപ്പൊ ഈ കാർബൺ എമിഷൻ കാരണം നമ്മളെ ഭൂമി ചൂടാവും. ഓക്കെ, അപ്പൊ ഇത് ഭൂമി ചൂടാവാതിരിക്കാൻ അവിടുത്തെ മെൽറ്റിങ് കുറക്കണം. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ മാമസും ഇതുപോലത്തെ ജീവികളവിടെ ഉണ്ടായിരുന്ന സമയത്ത് അവരെന്താ ചെയ്തെന്ന് വെച്ചാൽ, അവർ ഈ മരങ്ങളൊക്കെ ഇടിച്ച് പൊളിച്ചിടും, അത് നിലത്തിക്കിടും. അപ്പൊ അങ്ങനെ ഇത് ഈ ഗ്രാസും ഇതൊക്കെ കുന്നുകൂടിയിട്ട് അതിന്റെ മുകളിൽ മഞ്ഞ് വീണ് അത് കൂടുതൽ തണുപ്പാവും, ഈ കാർബൺസിന് പുറത്തേക്ക് വരാൻ പറ്റില്ല. അപ്പൊ ഈ മാമത്ത് പോയ സമയത്ത് ഇങ്ങനെ കാർബൺ എമിഷൻസ് അവിടുന്ന് കൂടി, മനസ്സിലായോ, മാമത്സ് ഇല്ലാണ്ടായപ്പോ. അപ്പൊ അതിന് പകരം ഇപ്പൊ അവിടെ എന്തൊക്കെയോ പ്രൊജക്ട്സും കാര്യങ്ങളും നടക്കുന്നുണ്ട്, ട്രാക്ടേഴ്സും അല്ലെങ്കിൽ വലിയ ബുൾഡോസേഴ്സ് ഒക്കെ വെച്ചിട്ട് മരം അവര് ഇതിടുന്നുണ്ട്. പക്ഷെ അതിനൊക്കെ ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പൊ അവര് പറയുന്നത് ഞങ്ങൾ ഈ ഒരു കോസ്റ്റിന് വേണ്ടിയിട്ട് മാമത്സിനെ ജനറേറ്റ് ചെയ്യാന്നാണ്. അതായത് അപ്പൊ 22 ഇപ്പൊ ഈ അവരിപ്പോ ജനറേറ്റ് ചെയ്യണം നോർമലി മാമത്സിന്, ഇപ്പൊ ഭൂമിയിൽ ഏറ്റവും സാമ്യമുള്ള ഒരു ജീവിന്റെ DNA-യും അവരത്ത് ഓൾറെഡി മാമത്സിന്റെ കുറച്ച് DNS ഉണ്ട്. ആ DNA-യും കമ്പൈൻ ചെയ്തിട്ടാണ് അവരിത് ഉണ്ടാക്കുന്നത്.
ഇതില്
വേറൊന്നുണ്ട്, നമ്മളെ ഇന്ത്യൻ എലിഫന്റ് അല്ലേ, ഇന്ത്യൻ എലിഫന്റ് ആണ് മാമത്സിന്റെ ഏറ്റവും കൂടുതൽ സാമ്യമുള്ള ഡിയാണ്.
അതെ,
അപ്പൊ അവര് ചെയ്യണെന്ന് വെച്ചാൽ ഇന്ത്യൻ മാമത്സിന്റെ, അല്ല സോറി, ഇന്ത്യൻ എലിഫന്റിന്റെ DNA-യും മാമത്സിന്റെ അവരത്ത് ഓൾറെഡി അവൈലബിൾ ആയിട്ടുള്ള DNAs ഉണ്ട്, അതും ക്ലബ് ചെയ്തിട്ട് അവര് ഇന്ത്യൻ എലിഫന്റിന്റെ ഒരു എംബ്രയോ ഉണ്ടാക്കിയിട്ട് അതിൽ നിന്നാണ് മാമത്സിനെ അവര്
പാർക്കിലൊക്കെ പറയുന്നുണ്ടല്ലോ. അതില് അവർക്ക് അവര് ഡിനോസർ ഇങ്ങനെ ക്ലോൺ ചെയ്ത് ഉണ്ടാക്കിയതല്ലേ ബേസിക്കലി. അപ്പൊ അതിന് ഒരു ആംഫിബിയന്റെ DNA ആണ് അവർക്ക് മിസ്സിംഗ് ആയിട്ടുള്ള വന്ന DNA ഫിക്സ് ഫിറ്റ് ചെയ്തിട്ടാണ് അവര്
ടെക്നോളജി എന്ന് പറഞ്ഞ ടെക്നോളജി തമ്മിൽ ക്ലബ് ചെയ്യാനും ഇങ്ങനത്തെ ഈ സയൻസിൽ യൂസ് ചെയ്യുന്ന ഒരു ടെക്നോളജിയാണ്, ഒരു ക്രിസ്പ് എന്നാണ് അതിന്റെ പേര്. അങ്ങനെ ടെക്നോളജി വെച്ചിട്ടാണ് അവർ ചെയ്യണത്.
ചൈന
ഹ്യൂമണിനെ പരീക്ഷിച്ചു,
ഹ്യൂമൻ ട്രയൽസ് എനിക്ക് അത്ര അങ്ങോട്ട് സത്യം പറഞ്ഞ ഐഡിയ അല്ല, ഞാനത് അത്ര നോക്കിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ കുറച്ച് നോക്കിയപ്പോൾ സമയത്ത് ഞാൻ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹ്യൂമൻസിൽ ഇത് ചെയ്യാൻ പോസിബിൾ അല്ല. ഇനി ആണെങ്കിൽ തന്നെ ഇതാണ് പ്രശ്നം, ഞാൻ പറഞ്ഞത് ഒരാളെ ഉണ്ടാക്കിയാലും അയാളെ ഫിസിക്കലി ഫിസിക്കലിയും ഒക്കെ ആയിരിക്കും, പക്ഷെ മെന്റലി ആണ് ഇമോഷണലി എൻറ്റയർലി ഡിഫറെന്റ് ഇൻഡിവിജ്വൽ ആയിരിക്കും ഉണ്ടാക്കിയാലും. ചിലപ്പോൾ കാണാനൊക്കെ അതുപോലെ ഉണ്ടാവും, പക്ഷെ കാരണം നമ്മളിപ്പോൾ അമ്മയുടെ അല്ലെങ്കിൽ ഉമ്മയുടെ വയറ്റിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന കുറേ കാര്യങ്ങളുണ്ട്, നമ്മൾ കേൾക്കുന്ന കാര്യങ്ങൾ, നമ്മൾ അത് അവിടുന്ന് വൂമ്പിൽ നിന്ന് പഠിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതിനുശേഷം നമ്മൾ പുറത്ത് വന്ന് നമ്മളെ ഫസ്റ്റ് കുറേ കൊല്ലങ്ങൾ നമ്മൾ വരുന്ന സാഹചര്യവും 100% ഒരു പുതിയ കുട്ടി ഉണ്ടായാലും വരുന്ന സാഹചര്യവും ഡിഫറെന്റ് ആയിരിക്കും. 100% ഡിഫറെന്റ് ആയിരിക്കും. എന്റയർലി ഒരു ഡിഫറെന്റ് ഇൻഡിവിജ്വൽ ആയിട്ട് മാറുന്നതാണ്.
ഈ ഡൈനോസേഴ്സിന്റെ കാര്യം പറഞ്ഞപ്പോ ഫാരിസ, ചൈനയിൽ ഒരു ഐലാൻഡിൽ ഒരു കൺസ്പിറസി ഉണ്ടായതാണ്, പക്ഷെ ഇത് വീഡിയോ ഉണ്ടായിരുന്നുള്ളൂ ഇതിൻ്റെ. അവിടുത്തെ ഡോക്ടേഴ്സ് എക്സ്റ്റിൻഷന് തിരിച്ചു കൊണ്ടുവന്നു പറഞ്ഞിട്ട് ഒരു കാറിന്ന് ഒരു ഡിഫറെൻറ്റ് ക്രിയേച്ചർ, അതായത് ഡൈനോസേഴ്സിൻ്റെ ഒക്കെ പോലെയുള്ള ക്രിയേച്ചറിന് ഒരു കാറിന്ന് ഒരാൾ എടുത്തു മാറ്റുന്ന വീഡിയോ ഒക്കെ
വന്നിരുന്നു.
ഫേക്ക് ആണെന്ന് പറയുന്നുണ്ട്, പക്ഷെ ആ വീഡിയോ ഓൾമോസ്റ്റ് അങ്ങനെ ഒന്നാമത് എന്താ പറയുക, ഇങ്ങനത്തെ വീഡിയോ ഒക്കെ ഒരു 3GP ക്വാളിറ്റി ആവും, അതാണ്
പ്രശ്നം.
വീഡിയോ കാണുമ്പോൾ അതാണ് ഒന്നാമത് വിശ്വസിക്കാൻ പാട്. പക്ഷേ ആലോചിച്ചേക്ക്, ഇങ്ങനെ ഒരു ഗവൺമെന്റ് ഏതെങ്കിലും ഗവൺമെന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പറയാൻ പറ്റില്ല. പ്രത്യേകിച്ച് ചൈന നോർത്ത് കൊറിയ ഒക്കെ ചെയ്യാൻ വെച്ചാൽ അവർ പുറത്തു വിടുകയൊന്നുമില്ല അല്ലേ, അങ്ങനത്തെ ഒരു കാര്യമുണ്ട്.
പക്ഷെ എന്താ വെച്ചാൽ അവർക്കും ഇപ്പൊ ഇത് സക്സസ്ഫുൾ ആകുമോ ഇല്ലെന്നില്ല ഇവർക്കും അറിയില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞ ആ മാമത്തിന്റെ കേസ് തന്നെ, നമ്മുടെ നോർമൽ ഒരു ഇന്ത്യൻ എലിഫന്റിന്റെ ഗർഭ പീരീഡ് എന്ന് പറയുന്നത് ഏകദേശം 22 മാസമാണ്. അപ്പോ ഈ എംബ്രോയിൻ അവർ ഇംപ്ലാന്റ് ചെയ്തിട്ട് ഏകദേശം 22 മന്ത്സ് കഴിഞ്ഞ് ഈ ഡെവലപ്പ് ആവുന്ന ആന ചിലപ്പോ ഹൈബ്രിഡും ആവാം, ലൈക്ക് മനസ്സിലായില്ലേ, എൻറ്റയർലി മാമത്തന്നെ ആവണം എന്നില്ല. ചിലപ്പോ ഇന്ത്യൻ എലിഫന്റിന്റെ ട്രൈറ്റ്സും മാമത്തിന്റെ ട്രൈറ്റ്സും കൂടി ക്ലബ് ചെയ്തിട്ടുള്ള സ്പെഷ്യൽ ഒരു സ്പീഷീസ് ആവാനും മതി.
ഇത് ഏത് കാലത്താണ് നടത്തിയെടുക്കാൻ വിചാരിക്കുന്നത്?
ഇതിമ്മ കൊറേ ആയി. പിന്നെ ഒരു ബേർഡ് ഉണ്ടല്ലോ, എന്താണ് ഡോഡോ, ഡോഡോ ബേർഡിനെ അവരെ എക്സ്റ്റിൻഷൻ പറ്റിയാണ്, അതിനെ തിരിച്ചു കൊണ്ടുവരാൻ കുറെ ആയി ശ്രമിക്കണം. അത് പോസിബിൾ ആയി വരുന്നതാണ് ഇപ്പോ റീസെന്റ് ഒരു ന്യൂസ് എന്ന് പറഞ്ഞത്.
അതാണ് പറയാം, ഇപ്പൊ ഞാൻ പറഞ്ഞ ഇതിപ്പോ കുറെ വർഷങ്ങളായിട്ട് ക്ലോണിങ്ങിന്റെ ഒക്കെ തോന്നിയാൽ 96 ഡോളി ഷീപ്പിനെ ചെയ്യാൻ, അപ്പൊ എത്രയോ വർഷങ്ങളായിട്ട് ക്ലോണിങ്ങിൽ ഇത് ഉള്ളതാണ്. പക്ഷേ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഇങ്ങനെ സംഭവങ്ങളാണ് വരുന്നത്. പിന്നെ പറഞ്ഞ ഈ പെറ്റ്സിനൊക്കെ ഇപ്പോൾ ഈസി ആയിട്ട് ഒരു $20,000 ഒക്കെ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് ക്ലോൺ ചെയ്ത് കൊടുക്കുന്നുണ്ട് കമ്പനീസ്. അപ്പോൾ അത്രത്തോളം അഡ്വാൻസ്ഡ് ആയി.
പക്ഷെ പൊതുവേ എന്താ ഇങ്ങനെ ഈ ജീൻസ് കൂടി കമ്പൈൻ ചെയ്യുമ്പോൾ കിട്ടുന്ന ഓഫ് സ്പ്രിംഗ് ഉണ്ടല്ലോ, അതിന് ഒരുപാട് ഇഷ്യൂസ് നമ്മൾ പറഞ്ഞു. ഇപ്പോൾ ഈ ഒരു സിംഹത്തിനെയും കടുവനെയും കൂടി കമ്പൈൻ ചെയ്യും ആർട്ടിഫിഷ്യലി, അതായത് ലബോറട്ടറിയില്, എന്നിട്ട് ഉണ്ടാവണ ഓഫ് സ്പ്രിങ്ങിന്റെ പേരാണ് ലൈഗർ. ലൈഗർ ഉണ്ട്, ടൈഗോൺ ഉണ്ട്, ഒരു മെയിൽ ലയണും ഫീമെയിൽ ടൈഗറും കൂടി കമ്പൈൻ ചെയ്ത്, അതേപോലെ തന്നെ മെയിൽ നേരെ തിരിച്ചു. പക്ഷെ അതിന് ഉണ്ടാവുന്ന ഓഫ് സ്പ്രിങ്ങിനൊക്കെ അവർ കണ്ടെത്തിയിട്ടില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ അതിനെ റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റൂല.
ഈ ഡോഗ്സിന്റെ, പെറ്റ് ഡോഗ്സിന്റെ ബ്രീഡ് ചെയ്യുന്ന ഒരു പ്രോസസ് ഇല്ലേ
പെറ്റ് ഡോഗ്സിനെ,
അതെങ്ങനെയാണ്? ഇപ്പോൾ നമ്മളെ സുക്കർബർഗിൻ്റെ അടുത്തേക്കുള്ള ആ ഡോഗില്ലേ, അതൊക്കെ എന്താ കാരണം യുണീക്ക് ആവാൻ കാരണം? നിങ്ങൾ
കണ്ടിട്ടുണ്ടോ?
ഒരുപാട് വിലയുള്ള ഡോഗാണ്, ആ നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് അറിയില്ല, നൂല് നൂല് പോലെയാണ് അതിന്റെ ഫറെല്ലാം വരുന്നത്. ആ ഇവിടെ ഉണ്ട്, ചില ആൾക്കാർ എടുത്തുണ്ട്. പക്ഷെ സുക്കർബർഗിന്റെ ഡോഗ് അല്ല പോപ്പുലർ ആണ് ആ സാധനം. അപ്പോ അങ്ങനെയുണ്ട്. ഇപ്പോ ഇവിടെ തെറ്റായിട്ട് കുറെ ആൾക്കാരും പലതും, ഇപ്പൊ ഇന്ന് ഞാൻ ബാർബർ ഷോപ്പ് പോയപ്പോ അവൻ പറഞ്ഞു ഞാൻ ഒരു പൈത്തോണം മേടിക്കുന്നുണ്ട് ഈ സമ്മറില്, ഒരു 1 meter ഒക്കെ അടുത്ത് നീളമല്ല.
പിന്നെ
അവൻ്റെ അടുത്ത് ആൾറെഡി ഒരു 8-കാലിയൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു 8-കാലിക്കൊക്കെ എന്താ തിന്നാ കൊടുക്കുക? അപ്പൊ വോംസിനെ കൊടുക്കുക. അപ്പൊ എവിടുന്ന കിട്ടും? അക്കോല് പോയി മേടിക്കുന്നു പറഞ്ഞ്. അപ്പൊ അങ്ങനെ അങ്ങനെയൊക്കെ ഉണ്ട്. ആ ഇവര് ഞാൻ നാളെ കണ്ടിട്ടുണ്ട് ഒരു പൈത്തോണെ ഒരു കുട്ടി ഒരു പെട്ടിയിലൊക്കെ ഇട്ടിട്ട് സമ്മറില് പാർക്കിലോട്ട് അതിനെ കൊണ്ടുവന്ന് ബസ്സില്. അവരങ്ങനെ നോക്കുക, അങ്ങനെ നോക്കും.
പക്ഷെ അത്ര പോപ്പുലർ പോപ്പുലർ ആണ്.
പെറ്റ്സിന് ഏറ്റവും കൂടുതൽ പോപ്പുലർ അറബ്സ് ആണ്. പോലെ വീട്ടിന്റെ അകത്ത് മറ്റേ ടൈഗറും ലയണും അങ്ങനത്തെ പരിപാടികളുണ്ടല്ലോ.
അതൊക്കെ വെച്ചാൽ അവിടെ അതൊക്കെ ലീഗലായതുകൊണ്ടാണ്. ഇപ്പൊ ഇവിടെയും ഈ പൈത്തണും കാര്യങ്ങളൊക്കെ ലീഗലായതുകൊണ്ടാണ് ആൾക്കാർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. പക്ഷെ ഇന്ത്യയിലൊന്നും അങ്ങനെ അത് ലീഗലല്ല. ലീഗലാണെങ്കിൽ ഇത് ചെയ്യണ മീൻസ് പെറ്റ്സായി താല്പര്യം ഒരുപാട് പേരുണ്ടാവും.
അതിന് ആ രീതിക്ക് വളർത്തുന്ന പാമ്പുകളൊന്നും ചെയ്യില്ല. ഞാൻ ഒരിക്കലും ഗൾഫിലായ ടൈമില് ഒന്നിനെ ഹോൾഡ് ചെയ്തേനെ
അഞ്ചടുത്ത്.
ഓ സൂബിലൊക്കെ പോകുമ്പോ അവിടെ ഇങ്ങനെ അതിന്റെ ട്രെയിനറും അതിങ്ങനെ പൈത്തണ നിക്കണം, നമുക്ക് ഫോട്ടോ എടുക്കാണെങ്കിൽ നമ്മളെ തോളത്തിട്ട് തരും ഇത്ര പോന്ന പൈത്തണ്.
ഇപ്പൊ നമ്മളെ റീസെന്റ് നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഉണ്ടല്ലോ അവിടെ വയനാട് ഒക്കെ എന്തോ ഷോക്കൊക്കെ ഷോയിലൊക്കെ ഈ പെറ്റ് ഷോയിലോ അങ്ങനെയൊക്കെ പാമ്പിനൊക്കെ ഒരുപാട് യൂട്യൂബേഴ്സ് ഒക്കെ പോയി ചെയ്തിട്ടുണ്ട് ആ വീഡിയോ.
ഇപ്പൊ അടുത്താണല്ലോ ലോകത്തിലെ ഏറ്റവും വലിയ പിന്നെ നീളം കൂടിയ അനാക്കോണ്ടിന്റെ ഒരു സ്പേസ് കണ്ടുപിടിച്ചത്. ബ്രസീലില് ആമസോൺ
ഫോറസ്റ്റില്
വീഡിയോ ഒക്കെ ഉണ്ട്. അതിന്റെ വീഡിയോ ഒക്കെ അവരെടുത്ത് പുറത്ത് വന്നിരുന്നു വെള്ളത്തിന്റെ അടിയിൽ നിന്ന്.
എനിക്ക് സത്യം പറഞ്ഞ ചെറുപ്പം മുതലേ പാമ്പ് എന്ന് പറയുമ്പോ ഒരു പേടിയാണ്. എനിക്ക് എങ്ങനെ പാമ്പിനെ പക്ഷേ പാമ്പിന് പോലാത്ത ആൾക്കാരുണ്ട്. അതായത് അങ്ങനെയല്ല, എനിക്ക് പാമ്പ് എന്ന് കേൾക്കുമ്പോ തന്നെ എന്തോ ഒരു ഇറിറ്റേഷൻ ആണ്.
ചില ആളുകണ്ടല്ലേ ഓസ്ട്രേലിയയിലൊക്കെ കാട്ടിന്റെ അകത്തൊക്കെ വീഡിയോസ് കണ്ടുണ്ടോ, ആൾക്കാർ ഓടി അങ്ങനെ പോയിട്ട് പാമ്പിനെ എങ്ങനെയായിട്ട് പിടിക്കുക, അതേമാതിരി വെള്ളത്തിലൊക്കെ പോയിട്ട് ഓ വിക്കോട്ടിന് അങ്ങനെ അറ്റടി നമുക്ക്.
പക്ഷെ ഞാൻ ഓസ്ട്രേലിയയിലും ഇന്തോനേഷ്യയിലൊക്കെയാണ് ഞാൻ ഈ കംബോഡിയ ഈ രാജ്യങ്ങളിലാണ് പാമ്പിന്റെ ഏറ്റവും കൂടുതൽ വീഡിയോസ് ഞാൻ കണ്ടിട്ടുള്ളത്. അവരിതിനെ ഭക്ഷണം കയറ്റി ഉപയോഗിക്കും ചെയ്യും. ഏഴ് വർഷമായി ഞാൻ ഇതുവരെ പാമ്പിനെ കണ്ടിട്ടില്ല, പുറത്തെ കണ്ടിട്ടില്ല.
തണുപ്പ്
പറ്റുമോ?
പക്ഷേ എന്നോട് ഒരാൾ പറഞ്ഞു ഇവിടെ ഉണ്ട് പാമ്പൊക്കെ, പക്ഷെ അങ്ങനെ വിഷമുള്ള നമ്മളെ നാട്ടിലെ പോലെ ഉള്ള കിങ് കോബറിന് സംഭവങ്ങളൊന്നുമില്ല. ചെറിയ ചെറിയ നമ്മളെ ഇവിടുത്തെ ആൾക്കാർ കൊണ്ടുനടക്കണ പാമ്പില്ലേ, പെറ്റായിട്ട് ഉപയോഗിക്കണം, അതൊക്കെ ഉണ്ടാവും. പക്ഷെ ഐറ്റങ്ങൾ അങ്ങനെ വിഷമുള്ള ജാതിയൊന്നും അല്ല അല്ല അങ്ങനെ പറഞ്ഞു. അപ്പോ നിഷിന് അതാണ് പറഞ്ഞു വരുന്നത്.
ഞാൻ പറഞ്ഞു പാമ്പിനെ പേടില്ല വല്ല റീസൺ ചെലപ്പോ ചെറുപ്പത്തിൽ ഇപ്പൊ നമ്മളെ വീട്ടിലാണെങ്കിലും പേരൻസ് ആണെങ്കിലും ഒക്കെ എല്ലാവരും പാമ്പ് എന്ന് പറയുമ്പോ നമ്മള് കാണുന്നത് ഓരോ പേടിച്ചുകൊണ്ടാണ് നമ്മള് കാണുന്നത്. അപ്പൊ നമ്മളും ആ ഒരു ഇതിൽ നിന്ന് നമ്മക്കും കിട്ടിയതായിരിക്കും പാമ്പ് എന്ന് പറയുമ്പോ ലൈക്ക് പേടിക്കേണ്ട ഒരു സാധനമാണ് എന്നുള്ള രീതിയിൽ അങ്ങനെ വന്നു. ആ എന്റെ പേടി
പാമ്പിന് കംപ്ലീറ്റ്ലി നെഗറ്റീവ് ഇമേജ്. അപ്പൊ സ്വപ്നത്തിൽ പാമ്പ് വന്നിട്ടുണ്ടെങ്കിൽ അവന് ശത്രു ഉണ്ടെന്ന് അർത്ഥം.
വിശ്വാസങ്ങളല്ല,
ഞാൻ ഇടക്കിടക്ക് പാമ്പിനെ കാണുന്നുണ്ട്. ഈ ഡ്രീംസിനെ വ്യാഖ്യാനം നൽകുന്ന ആൾക്കാരുണ്ട് എന്ന് പറഞ്ഞത് ശരിയാണോ? ഫാരിസയ്യ അതിൽ വിശ്വസിക്കുന്നുണ്ടോ?
ഡ്രീംസില് വ്യാഖ്യാനം എനിക്ക്, ഞാനൊരു സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് ഒരിക്കലും പോയിന് കേട്ടോ. അപ്പൊ മൂപ്പരായിട്ട് സംസാരിച്ചു, മൂപ്പര് പറഞ്ഞു ഡ്രീംസിന് ഒരു എക്സ്റ്റെന്റ് വരെ ഉണ്ടെന്ന്.
ഓക്കെ.
അപ്പൊ ഡ്രീം ജേണലൊക്കെ നോട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് സൈക്കോളജിസ്റ്റിന് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോ പറഞ്ഞുതരാൻ പറ്റുണ്ടാകും. അതായത് കണ്ടിന്യൂസ് ആയിട്ട് ഒരു തരം ഡ്രീം കണ്ട് നമ്മൾ എന്താണ് ബോധ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചിലപ്പോ ഒരു എക്സ്റ്റെന്റ് വരെ പറയാൻ പറ്റുണ്ടാകും. അല്ലാതെ വലിയ രീതിക്കുള്ളതൊന്നും അല്ല, ബട്ട് ടു ആൻ എക്സ്റ്റെന്റ്
ഇൻഫ്ലുവൻസ് ഉണ്ട്.
പാമ്പിനെ അത് ശരിക്കുള്ളതാണോ അങ്ങനെ ഒരു,
ഞാൻ അതില് വിശ്വസിക്കുന്നുണ്ട്.
സഫീറിനുണ്ടായ ഏറ്റവും ക്രേസി ഡ്രീം എന്താ പറയാ?
അയ്യോ അങ്ങനെ ചോദിച്ചാല് ഞാനും ഇതുപോലെ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടു, പക്ഷെ ഞാൻ ക്രേസി ആയിട്ട് എടുത്തു പറയാൻ പറ്റിയ ഡ്രീം ഒന്നും ഇല്ല.
ബെഡിന്ന് വീണാണ് സ്വപ്നം തോന്നുന്നത്, ബെഡിന്ന് താഴത്തേക്ക് വീണേ.
ആ അത് കണ്ടിട്ടുണ്ട്,
എല്ലാരും ലൈഫിൽ ഉണ്ടാകുന്ന സ്വപ്നമാണ്.
ഞാൻ ഇപ്പോഴും നടക്കും ഞാൻ സ്വപ്നത്തിലൊക്കെ. എന്റെ സ്വപ്നങ്ങൾ ഈയിടെ ആയിട്ടില്ലേ, ഒരു മൂന്നാല് മാസമായിട്ട് എന്റെ റൂമിലെല്ലാം സംഭവിക്കുന്നത് എന്റെ റൂമിലാണ് നടക്കുന്നത്. ചിലപ്പോ ഒരു രൂപങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷെ അത് എണീക്കുമ്പോ പിന്നെ സാധനത്തിനെ കാണൂല. അങ്ങനെയൊക്കെ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഞാൻ ഹുസൈനോടൊക്കെ പറയും, ഹുസൈന ഞാൻ ഇവിടെ ഒരു സാധനത്തിനെ കണ്ടു അങ്ങനെയാണ് പോയി. അപ്പോ
അങ്ങനെ
ആലോചിച്ച്
കടന്നിട്ടുണ്ട്.
നമ്മൾ കോൺസെപ്റ്റ് സ്ലീപ്പ് അനാലിസിന്റെ ഒരു കോൺസെപ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നേ അല്ലേ. അതായത് നമുക്ക് ബ്രെയിൻ ആക്റ്റീവ് ആയിരിക്കും, പക്ഷെ ശരീരം അനക്കാവില്ല. ശരീരം ഉറങ്ങിയിട്ടുണ്ടാകും, പക്ഷെ ബ്രെയിൻ
ആക്റ്റീവ്
ആയിരിക്കും. അപ്പൊ നമുക്ക് തന്നെ, അതായത് നമുക്ക് എന്ത് അനങ്ങാൻ പറ്റാത്തൊരു അവസ്ഥയായിരിക്കും. അതായത് ശരീരം അനക്കണം എന്നുണ്ടാവും, കൈ അനക്കണം എന്നുണ്ടാവും. ആ ടൈമിൽ ചിലപ്പോ നമുക്ക് ഇങ്ങനത്തെ ഏതെങ്കിലും ഒരു ഭീകര രൂപം നമ്മളെ മേത്ത് കയറിക്കണ മാതിരി ഒരു എഫക്ട് കിട്ടും. അതെ, എല്ലാവർക്കും ഉള്ളതാ സ്ലീപ്പ് അനാലിസിസ് ഗൂഗിൾ ചെയ്ത് നോക്ക്, ഈ സംഭവം വരും. ഒരുവിധം എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട്. അതായത് നല്ല ക്ഷീണമായിട്ടൊക്കെ ഉറങ്ങുമ്പോ ചിലപ്പോ എന്താ അറിയോ, ശരീരം പെട്ടെന്ന് ഉറക്കത്തിലേക്ക് എത്തിണ്ടാവും, റെസ്റ്റിലേക്ക് എത്തിയിട്ടുണ്ടാവും, പക്ഷെ ബ്രെയിൻ ആക്റ്റീവ് ആയിരിക്കും. അപ്പൊ നമുക്ക് ഇങ്ങോട്ട് കൺട്രോൾ ചെയ്യണം വിചാരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ അനങ്ങാൻ പറ്റുന്നുണ്ടാവില്ല.
എനിക്ക് ഈ ഡ്രീമിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താ അറിയോ, നമ്മളല്ലേ ഒരു മിനിറ്റ് കടന്ന് ഒന്ന് ജസ്റ്റ് നാപ്പ് എടുത്താലും അതിലൊരു ചിലപ്പോ ഒരു അരമണിക്കൂറിന്റെ ഡ്രീം
കാണും.
ഇൻസെപ്ഷനിൽ പറഞ്ഞതുപോലെ അഞ്ചു മിനിറ്റിൽ അവര് ഉറങ്ങുമ്പോ ഒരു മണിക്കൂറിന്റെ ഡ്രീം അവിടെ നടക്കുന്നുണ്ട്. അത് ശരിക്കും ഒരു ചിലപ്പോ നല്ല ഡ്രീം അല്ല, റിലാക്സ്
എക്സ്പീരിയൻസ്.
ഞാൻ ചിലപ്പോ അല്ലേ ഒരു ഡ്രീമൊക്കെ കണ്ടിട്ട് നല്ല ഡ്രീമാണ് ചെയ്യാനെന്ന് കടക്കും. അപ്പോ നാപ്പ് എടുക്കുമ്പോ ആ ഡ്രീമിൽ നിന്ന് പെട്ടെന്ന് എണീക്കുന്നിട്ട് ഞാൻ ഒന്നും പാടി കടന്നു നോക്കും ആ ഡ്രീമൊക്കെ
എപ്പിസോഡ് 2
ആയിട്ട് ചിലപ്പോൾ വർക്ക് കഴിഞ്ഞാൽ ജിമ്മിൽ പോകുന്നതിൽ അര മണിക്കൂർ മുക്കാമണിക്കൂർ ഗ്യാപ്പ് ചിലപ്പോൾ അര മണിക്കൂർ പവർ നാപ്പ് എടുക്കും അപ്പൊ ചിലപ്പോ പക്ഷേ കടന്ന അര മണിക്കൂർ ഉണ്ടാവുള്ളൂ പക്ഷെ ഒരു മണിക്കൂറോ ഒന്നര മണിക്കൂറോ സ്വപ്നത്തിൽ
കഴിഞ്ഞു പോയ പോലത്തെ ഒരു ഫീലിംഗ് നമുക്ക് വരുന്നില്ല. എന്താ പറയുക, നമ്മൾ കുറെ നേരം ഉറങ്ങിയിട്ട് ഒന്ന് എണീറ്റ് ഒരു ചെറിയ ബ്രേക്ക് എടുത്ത് കൊണ്ട് ഉറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അത് ഇത് കാണാൻ പറ്റും.
ഈ പവർ നാപ്പ് ഒരു സംഭവം
നമ്മള് പവർ നാപ്പ് 20 മിനിറ്റിന്റെ പവർ നാപ്പാണ് ഉദ്ദേശിക്കുന്നത്. നമ്മള് കോളേജ് പഠിക്കുന്ന സമയത്തൊക്കെ എക്സാമിന്റെ സമയം ആകെ കോളേജിലൊക്കെ എക്സാമിന്റെ തലേന്നാണല്ലോ പഠിക്കുക. അപ്പൊ അന്ന് രാത്രി ഉറക്കണ്ടാവില്ല. അപ്പൊ ഇടയ്ക്ക് നമ്മളിങ്ങനെ കുറെ 2-3 മണിക്കൂറൊക്കെ ചെക്കന്മാരൊക്കെ ഒരു ഡിസ്കഷനിലൊക്കെ ഇങ്ങനെ ഓരോന്നും പറഞ്ഞ് നോക്കി പിന്നെ ഒരു പവർ നാപ്പ് എടുക്കലുണ്ട് 20 മിനിറ്റ് നമ്മൾ അങ്ങനെയാണ് പവർ നാപ്പ്. സഫീർ അറിയണ്ടല്ലോ പവർ നാപ്പ് പറഞ്ഞു പോകും 2-3 മണിക്കൂർ ഉറങ്ങും കഴിഞ്ഞ് പവർ നാപ്പ്.
ചിലർക്ക് ഉറക്കം എന്ന് പറഞ്ഞ സംഭവം തന്നെയല്ല ചിലർക്ക്. അപ്പൊ നമുക്കൊക്കെ അത് ഭയങ്കര അനുഗ്രഹമല്ലേ, ഒരു 2 മിനിറ്റ് ഉറങ്ങാൻ പറ്റിയത് തന്നെ. ഞാനൊക്കെ നല്ല
ഉറക്കം നമ്മളെ പോഡ്കാസ്റ്റ് തുടങ്ങിയിട്ട് എനിക്ക് ഏറ്റവും ഒരു സന്തോഷം തോന്നിയ ഒരു നിമിഷമുണ്ട്. എന്താ അറിയോ, എനിക്ക് 2 ദിവസമായിട്ട് ഒരു പയ്യ എന്നെ കോണ്ടാക്ട് ചെയ്തിരുന്നു. അവൻ സൂയിസൈഡിന്റെ വക്കത്തായിരുന്നു. ഞാൻ ഇന്നിട്ട് സംസാരിക്കും നമ്മളെ ഓൻ പറഞ്ഞത് നമ്മളെ പോഡ്കാസ്റ്റ് കുറേ ഇതായി നമ്മളെ ഈ മോട്ടിവേഷനും കാര്യങ്ങളും എല്ലാം പറയല്ലോ. ഇഷ്ടപ്പെടാത്തവരുണ്ട് ഇഷ്ടപ്പെടുന്നവരുണ്ട് കുറേ കാര്യങ്ങൾ ആർക്കെങ്ങനെ ഇത് എഫക്റ്റ് ചെയ്യാന്ന് അറിയില്ല. അപ്പോൾ എൻ്റെ അടുത്ത് കുറേ പറഞ്ഞു ഓന് ഇങ്ങനെ കൗൺസിലിങ്ങിനൊക്കെ പോകേണ്ട ആളാ, അപ്പോൾ സ്ലീപ്പിംഗ് പില്ലൊക്കെ കൊടുത്തിട്ടുണ്ട് ആൾക്ക്. ഇവൻ 2.5 കുടിച്ച് കടന്നുറങ്ങാൻ നോക്കുക, ഇങ്ങനെ തീരുമാനിച്ചാൽ
പ്രായട്ടെ
22 വയസ്സ്. 2.5-3 കുടിച്ച് ഇവൻ്റെയോട് പറയാം, ഞാൻ പറഞ്ഞു എൻ്റെ അടുത്ത് ജിമ്മിൽ പോ. ഇവൻ ബോക്സിങ് ഇവൻ്റെ പെണ്ണ് വേറൊരിടത്തിൻ്റെ കൂടെ പോയി എന്നാ അവൻ പറയുന്നത്. ഇവൻ അത്രയും നോക്കി ലോണൊക്കെ എടുത്ത് വീട്ടിൽ നിന്ന് പഠിക്കാനുള്ള കാര്യങ്ങളും സെറ്റപ്പൊക്കെ ആക്കി വീട്ടിലൊക്കെ ഒരവസ്ഥയാണ്. അങ്ങനെ ഒരാൾ പിന്നെ ഈ ഒരു പെണ്ണിനും വേണ്ടിയിട്ട് എല്ലാം ചെയ്തിട്ട് ഓൻ പറയും എൻ്റെ ലോക പെണ്ണേന്ന്. പെണ്ണ് എന്ത് ചെയ്ത്, വേറെ സീനിയർ ഒരുത്തൻ ഇവൻ്റിലേറെ അടിപൊളിയായ ഒരുത്തനെ കണ്ടപ്പോൾ ഇവനോട് പറഞ്ഞ് നമുക്കിതിവിടെ നിർത്താം. ഈ ചില ഇവൻ്റെ അടുത്തൊരു മിസ്റ്റേക്ക് ഉണ്ട്, ചില ആണുങ്ങളുണ്ടല്ലോ കൂടുതൽ കെയറും പൊസസീവ്നെസ് ഒക്കെ കൂടിയിട്ടുണ്ടെങ്കിൽ. ഞാൻ പറഞ്ഞല്ലോ ഇവൻ എന്താ ചെയ്ത് പറഞ്ഞരാ, ഇവൻ ഒരു 11 മണിക്ക് ഇവള് 8 മണിക്ക് വിളിക്കാറിഞ്ഞിട്ട് വിളിച്ചില്ല. ഇവളടുത്തുള്ള തെറ്റ് പറഞ്ഞിട്ടുണ്ട്. ഇവളപ്പോൾ പറഞ്ഞു ഞാൻ മറ്റവനോട് സംസാരിക്കാണ്, കൂളായിട്ട് ഇപ്പോഴത്തെ അങ്ങനെ പറഞ്ഞു മറ്റവനോട് സംസാരിക്കുക. അപ്പം ഇവൻ ഒന്നും പറയുന്നില്ല അത്ര ഇതിനോട്, മറ്റേ ആളോട് സംസാരിക്കുക പറയുമ്പോൾ എന്താ വെച്ചാൽ അപ്പൊ ഇവന്റെ വിചാരം ഇവള് ഇവര് ഫ്രണ്ട്സാന്നുള്ള ഒരു ഇതുള്ളൂ. പക്ഷെ 11 മണി വരെ സംസാരിക്കാണ്, 8 മണി മുതൽ വൈകിട്ട് തന്നെ ആയാലേ. അപ്പൊ ഇവനൊരു ആണല്ലേ, അപ്പോ ആ രീതിയില് ഇവൻ 11 മണിക്കാണ് വിളി തുടങ്ങിയിട്ട് അല്ല 11 കടന്ന് 2 മണിക്കാണ് എണീച്ച് ആള് രാവിലെ വരെ വിളി 5 മണി വരെ 56 വട്ടം വിളിച്ചു കാരണം അവൻ എന്നോട്. അപ്പൻ അവള് രാവിലെ ഫോൺ എന്നിട്ട് 11 മണിക്ക് എടുത്തിട്ട് ഇവനോട് പറഞ്ഞ നമുക്കിത് നിർത്ത നടക്കൂല സംഭവം അവിടെ.
ചിലപ്പോ ഞാൻ പറയാം ഇങ്ങനത്തെ ചില റിലേഷനിൽ ഇതുപോലെ നമ്മള് കൊറേ ഒരു സ്പേസ് കൊടുക്കണം. എന്താണെങ്കിലും ഇപ്പൊ ആണാണെങ്കിലും പെണ്ണാണ് അങ്ങോട്ടും ഇങ്ങോട്ടും സ്പേസ് കൊടുക്കണം. അതില്ലാതെ അവരങ്ങനെ നമ്മള് ഇറുക്കി പിടിച്ച് നിന്നാല്
ചിലപ്പോ എന്താ പറയുക ആ ചെക്കന്റെ ടൈപ്പ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ആയിക്കോളം എന്നുള്ളത് ആ പെണ്ണിനുള്ളത്. അപ്പൊ അവന്റെ വിചാരം ഞാൻ കാര്യങ്ങൾ ഞാൻ ഇത് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാണ് ഞാൻ ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ ഓൾ എനിക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ് ആയിരിക്കും. പക്ഷെ ആ പെണ്ണിന്റെ സൈഡിൽ നിന്ന് ആലോചിക്കുമ്പോൾ ചിലപ്പോ പെണ്ണ് വിചാരിക്കണ ടൈപ്പ് ഓഫ് ഒരു സെറ്റപ്പ് ആയിക്കോളന്നില്ല ചിലപ്പം
കിട്ടിക്കൊണ്ടിരിക്കും. രണ്ടാം സൈഡും കേൾക്കാണ്ട് നമുക്ക്
ബ്ലെയിം ചെയ്യാൻ പറ്റില്ല
ഈ ഒരു റിലേഷനിൽ. ഓനെ ഓനോട് ഞാൻ പറഞ്ഞു ജിമ്മിൽ പോ 2 ആഴ്ച, എന്നിട്ട് എന്നോട് 2 ആഴ്ച കഴിഞ്ഞിട്ട് എനിക്ക് വിളിക്കരുത് സിക്സ് പാക്ക് ഉണ്ടാക്കിയിട്ട് ആൻഡ്രോ ടൈറ്റ് പറഞ്ഞു കൊടുത്ത പോലെ. സ്റ്റേറ്റില് ബോക്സിങ് പോയ ഒരാളാണ് അങ്ങനത്തെ ഒരാള് ഇങ്ങനെ ചെറിയ കാര്യമല്ല വലിയ കാര്യമാണ് ഓന്റെ ഏജില് ഓനെ അപേക്ഷിച്ച് നോക്കുമ്പോ.
ഇതുണ്ടല്ലോ അത് ഇനിയിപ്പോ എത്ര വർക്ക്ഔട്ട് ചെയ്യണം കാര്യങ്ങൾ പറഞ്ഞിട്ടും ചിലപ്പോൾ കണ്ടില്ല. ആദ്യത്തെ ഒരു 2-3 മാസം ഉണ്ടല്ലോ പൊട്ടി കരയെന്നെ വേണം, വിഷമിക്കണം പറഞ്ഞാൽ നന്നായി കരയാനാണ്. ഇപ്പൊ നമ്മൾ കുറെ ആൾക്കാർ പറയും ആണുങ്ങൾ കരയാൻ പാടില്ല, എന്തിനായി വിഷമിക്കണം ഇങ്ങനെ പറഞ്ഞിരിക്കും. പക്ഷെ എന്താ വിഷമിക്കേണ്ട ടൈമിൽ വിഷമിക്കുക തന്നെ വേണം, അല്ലാതെ അതിനൊരു സൊല്യൂഷൻ ഇല്ല. കാരണം കരയുമ്പോൾ ഒരുപാട് റിലീഫ് അങ്ങനെ തന്നെ കിട്ടുന്നുണ്ട്, അത് അതിൻ്റെ ഒരു പാർട്ടാണ്, ഹീലിംഗിൻ്റെ ഒരു പാർട്ടാണ്. അത് അക്സെപ്റ്റ് ചെയ്ത് കുറച്ച് കാലം കരഞ്ഞു തന്നെ ഇരിക്കണം.
പക്ഷേ
എനിക്ക് എന്റെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, എനിക്കറിയുന്ന ലൈക്ക് ഒരു ഒരു മൂന്നോ നാലോ ഫ്രണ്ട്സ് ഉണ്ടാവും ഇതേപോലെ. അവര് ഇത് ബോക്സിംഗ് എന്ന് പറഞ്ഞല്ലോ, ഇതേപോലെ ഫുട്ബോളിൽ ഭയങ്കര സ്റ്റേറ്റും കാര്യങ്ങളൊക്കെ കളിച്ച് നല്ല അടിപൊളിയായി വന്നിരുന്നവരാണ്. ഇതേപോലെ ഒരു സൈഡിൽ പ്രേമം ആയിട്ട് അവരെന്ത് ചെയ്തു, കംപ്ലീറ്റ്ലി ആ ഒരു പ്രേമം എന്നുള്ള ആ രീതിയിലേക്ക് മുന്നോട്ട് പോയിട്ട് എന്ത് ചെയ്തു, ലാസ്റ്റ് ആ പെണ്ണുങ്ങൾ തേച്ച് പോയി, കരിയറും പോയി, പെണ്ണും പോയി, ഇപ്പൊ ഒന്നുമില്ലാതെ ഈ പറഞ്ഞ പോലെ
അതിന്റെ കാരണം നീ പറയുന്നത് ഇവര് ഇവരെ ലൈഫിന് കൂടുതൽ കെയർ കൊടുക്കാതെ റിലേഷനിൽ കൂടുതലായി പോസിറ്റീവ്നെസ് ഒക്കെ കൂടി
കൊടുത്ത്.
ഓക്കെ,
ഇത് രണ്ടും മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണമായിരുന്നു.
ടൈം
ആകുമ്പോ ഒന്നും ഉണ്ടാവില്ല, ഇപ്പൊ എല്ലാവരും അനുഭവിക്കുന്ന പോലെ അവര്.
അല്ല, എല്ലാരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ പറയാ, അവസാനം നമുക്ക് നമ്മൾ മാത്രം ഉണ്ടാവുള്ളൂ,
ഒരുത്തരുണ്ടാവില്ല കൂടെ.
സത്യം
എന്താ പറയാ, നമുക്കുള്ള ഒരു സെൽഫ് റെസ്പെക്ട് അത് നമ്മൾ എപ്പോഴും കീപ്പ് ചെയ്യണം. ഏത് ആര് വന്നു കഴിഞ്ഞാലും അത് അങ്ങനെ പോയി കഴിഞ്ഞാല് നമ്മൾ വിചാരിച്ച പോലത്തെ ഹാപ്പി ലൈഫ് ആവും എന്നാണ് എല്ലാരും പറയണത്.
എന്താ പറയുക, ബ്രേക്കപ്പ് കിട്ടിയാൽ പിന്നെ ഒരു ഫയറാണ് ജീവിതത്തിൽ. പിന്നെ വീട്ടുകാർ ബ്രേക്കപ്പ് കഴിഞ്ഞാൽ ഏറ്റവും നല്ല സ്നേഹം നമുക്ക് വീട്ടുകാരുടെ കരം. ആ ഇവരൊക്കെ എന്തുമാത്രം സ്നേഹം എന്നോട്. എന്താ വെച്ചാൽ ആണിന് അയാൾ സ്നേഹിക്കപ്പെടുന്നുണ്ടെന്ന് അറിയേണ്ടത് വല്ലാത്തൊരു സന്തോഷമുള്ള കാര്യമാണ്. വേറൊരാൾ അയാളെ സ്നേഹിക്കപ്പെടുന്നുണ്ട്, അതാണ് അതിൽ സന്തോഷം. ഇപ്പോൾ ഒരു പെണ്ണ് ആണായി ജീവിച്ചു നോക്കിയൊരു കഥ ഉണ്ടാവും. അയാൾ അതിൻ്റെ പേര് ഞാൻ ആലോചിക്കുന്നില്ല. ഈ പെണ്ണ് ആണുങ്ങളുടെ ജീവിതം എങ്ങനെയാ അറിയാൻ വേണ്ടിയിട്ട് ഒരു ആണായി ഓക്കെ
ട്രാൻസിഷൻ ചെയ്തു.
ആ ട്രാൻസിഷൻ ചെയ്തു പറഞ്ഞാൽ ഇതൊന്നും ചെയ്തിട്ടില്ല, സർജറി ഒന്നും ചെയ്തിട്ടില്ല.
പക്ഷേ
എന്നിട്ട് ഈ പെണ്ണ് ഒരു ഇന്റർവ്യൂല് വന്ന് പറയാം, വീണ്ടും ഈ ജീവിതം ജീവിച്ചിട്ട് കുറച്ച് കാലം ഈ ഇന്റർവ്യൂല് വന്ന് പറയാണ് ഒരു ആണ് എന്ന് പറഞ്ഞാൽ ഭയങ്കര അടങ്ങറാണ് അവരുടെ ജീവിതം. നമ്മൾ വിചാരിക്കുന്നതിനെ പോലെയല്ല, അവർക്ക് സ്നേഹം വേണം. ഞാൻ പറഞ്ഞ പോലെ അവർ സ്നേഹിക്കപ്പെടുന്നുണ്ട്, അവർക്ക് കുറച്ച് ആൾക്കാർ ബാക്കിൽ സ്നേഹിക്കുന്നുണ്ട് എന്ന് അറിയുന്നതാണ് അവർക്ക് സന്തോഷം. ഭയങ്കര റിസ്ക് ഉള്ള അങ്ങനത്തെ ഒരു ബുക്ക് വരെ എഴുതിയിട്ടുണ്ട് ആ സ്ത്രീ. അവര്
ഏതാണ്,
അവര് എന്താ ബുക്കിന്റെ പേര്, പക്ഷെ അവര് ആണായപ്പോ തന്നെ തൂങ്ങി മരിച്ചു എന്നും പറയുന്നുണ്ട് പ്രഷർ കൊണ്ട്. അങ്ങനെ ഒരു സ്റ്റോറി ഉണ്ട്, അതിന്റെ കംപ്ലീറ്റ് ഞാൻ മുമ്പ് വായിച്ചൊരു സംഭവമാണ്. അല്ല ശരിക്കും അവർ ഇന്റർവ്യൂ ഉണ്ട്
ഞാൻ പറയട്ടെ. ഇപ്പൊ നിങ്ങൾ പറഞ്ഞ കേസില് ഇപ്പൊ ഈ ലേഡി ആണായിട്ട് മാറിയാൽ തന്നെ അവരവരുടെ ഫാമിലിന്റെ കൂടെ ആവൂല നിക്കുക, അല്ലെ? സ്വാഭാവികമായിട്ടും അല്ല, ഫാമിലിന്റെ കൂടെ ഫ്രണ്ട്സിന്റെ കൂടെ ഒന്നും അല്ല നിക്കുക. അപ്പൊ ആ സൈഡില് കിട്ടുന്ന ഒരു ഇമോഷണൽ ബാലൻസ് ആ ലേഡിക്ക് കിട്ടിയിട്ടുണ്ടാവില്ല.
ശരിക്കും ആണുങ്ങൾ ഒരു ലോജിക്കൽ ടൈപ്പ് ഓഫ് ആൾക്കാരാണ്. ഇപ്പൊ നമ്മൾക്ക് ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മളതിന് സൊല്യൂഷൻ ആണ് നോക്കുന്നത്. നേരെ മറിച്ച് പെണ്ണുങ്ങൾക്ക് ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഒരു പൊതുവെ നമ്മളടുത്ത് ഷെയർ ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ അതിന് കുറെ സൊല്യൂഷൻ കൊടുക്കുക എന്നുള്ളതല്ല ഒരു പ്രതീക്ഷിക്കുന്നത്. ഒരിക്കൽ ഒരു ഇമോഷണൽ സപ്പോർട്ട് ഒരു പറയുന്നത് കേൾക്കാൻ ഒരാൾ വേണം എന്നുള്ളതാ. നമ്മൾക്ക് എന്തെങ്കിലും ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആണുങ്ങൾ ഇത് എങ്ങനെ നേരിടും, അല്ലെങ്കിൽ ഈ പ്രശ്നം എങ്ങനെ കടക്കും എന്നുള്ളതാണ് നമ്മളെ മെയിൻ തോട്ട്. മനസ്സിലായോ? ഇവർക്ക് കേൾക്കാൻ ഒരാൾ വേണം, ആ ഓക്കെ സപ്പോർട്ട് ചെയ്യാൻ ഒരാളുണ്ട് എന്നുള്ളത്, എൻ്റെ സൈഡിൽ നിൽക്കാൻ ഒരാളുണ്ട് നമ്മളല്ലേ, ഷോൾഡർ ടു ഷെയർ എന്ന് പറഞ്ഞാൽ ആ പോലത്തെ ഒരു സെറ്റപ്പ് അവർക്ക് വേണം എന്നുള്ളതാണ്.
പക്ഷേ ഇത് ആലോചിച്ച് നോക്ക്, നമ്മളൊക്കെ ഈ പ്രവാസികളായി പോകുന്ന ആൾക്കാരെ കാര്യം ആലോചിച്ച് നോക്ക്, അവർക്ക് ഇപ്പോൾ നമുക്ക് ഇപ്പോഴത്തെ കാലത്ത് നമുക്ക് ഫോം വിളിക്കാമെന്നും ഓരോ 5 മിനിറ്റ് കൂടുമ്പോൾ മനുഷ്യ ഫോം വിളിക്കാം. പക്ഷേ പണ്ടൊരു കാലം ഉണ്ടായിരുന്നു കത്തയച്ചിരുന്ന കാലം. ഓരോ സമ്മതിക്കുന്ന വേണം അല്ലേ, എത്ര നിങ്ങൾക്കൊക്കെ പരിചയം ഉണ്ടാവും കത്ത് അയച്ചിരുന്നത്, നിങ്ങൾക്ക് പരിചയം ഉണ്ടോ?
അതായത് നമ്മളെ ഓൾഡർ ജനറേഷൻ,
അതെ, അവര്
ഗൾഫ് പോയ ടൈമിൽ,
അതെ അതെ അതെ, കത്ത് അയച്ചിരുന്നത് ഇരുന്ന്. അപ്പൊ എത്ര വർഷം,
കൊറേ കാലം കഴിഞ്ഞാണ് കത്ത് അവിടെ കിട്ടുക.
അതെ,
കൊറേ കാര്യങ്ങൾ നടന്നിട്ടുണ്ടോ?
അതെ, സുഖമാണോ? സുഖമാണ്, കുറച്ച് കാര്യങ്ങൾ ചെയ്തു.
പിന്നെ വേറൊരു സെറ്റപ്പ് ഉണ്ട്, ഒരു കാസറ്റ്, പണ്ട് ആ കാസറ്റ് ഉണ്ടായിരുന്നു, ആ ടേപ്പ് റെക്കോർഡിൽ ഇട്ട് റെക്കോർഡ് ചെയ്യും വിശേഷങ്ങളും കാര്യങ്ങളും. പണ്ട് ഒരു മണിക്കൂറൊക്കെ എന്നിട്ട് ഏതെങ്കിലും ഒരാൾ ഗൾഫ് പോകുമ്പോ കൊടുത്തായിക്കും. മറ്റേ സലാം കുടിത്തന്റെ പടം അല്ലേ?
എടാ, നിങ്ങൾ ഒരു വേറൊരു കാര്യം ചിന്തിച്ചോണം. പാരിച്ച നമ്മള് മെൻ ഡിവോഴ്സ് ആയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കല്യാണം കഴിക്കും, അല്ലെങ്കിൽ ഭാര്യ മരിച്ചാല് ആ ഒരാണ് കുറച്ച് കാലം കഴിഞ്ഞാൽ കല്യാണം കഴിക്കും, ഒരു 30-40 ഇനി 50 വയസ്സായാലും അല്ലേ.
പക്ഷെ
അതെ, ഫീമെയിലിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവർ ഇനിയിപ്പോൾ 27 വയസ്സാണ് വിചാരിക്കുക, ഹസ്ബൻഡ് ഡിവോഴ്സ് ആയാലും അവർ കുറച്ച് കാലം എടുക്കും, കുറെ പേരൊക്കെ കല്യാണം
കഴിക്കും.
ഞാൻ പറഞ്ഞുതരാം, ഇത് മരിച്ച ആളാണെങ്കിൽ, ഹസ്ബൻഡ് മരിക്കുകയാണെങ്കിൽ അവര് അവരെടുത്ത് വീട്ടുകാർ പറയും കുറച്ച് കാലം, ഒരു രണ്ടു വർഷമൊക്കെ പറഞ്ഞു വെക്കും കല്യാണം ഒന്ന് കഴിച്ചുകൂടെ. പക്ഷേ വീട്ടുകാർ പറഞ്ഞു പറഞ്ഞു മടുക്കും, ഇവരിങ്ങനെ ഒറ്റപ്പെട്ടു പോകും. ഇവർക്കൊരു ഇമോഷണൽ സപ്പോർട്ടും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, ഇവർ തളരുന്നുണ്ട് മെന്റലി. എത്ര കാലം വെച്ചിട്ടോ വീട്ടുകാർ ഇങ്ങനെ, ഐ മീൻ ഉണ്ടാവില്ല. അതെ, നോട്ട് ജസ്റ്റ് ബെഡ് ടൈം, ഓരോരോ ഇമോഷണൽ സപ്പോർട്ട് എന്ന് പറഞ്ഞത് ഭയങ്കര ഒരു ഒരാൾക്ക് വേണ്ടതാണ് അല്ലേ. അപ്പോൾ അത് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യമാണ്, എന്താ വെച്ചിട്ടാ ഇങ്ങനെ കേരളത്തിൽ കൂടുതലായിട്ടുണ്ട്. എന്താ നിങ്ങളുടെ അഭിപ്രായം ഇതിനെ കുറിച്ചിട്ട്?
പൊതുവെ ആണുങ്ങൾക്ക് മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സിനെ അക്കോമഡേറ്റ് ഉള്ള ഒരു മെന്റൽ കേപ്പബിലിറ്റി ആണുങ്ങൾക്ക് ഉണ്ട് അല്ലേ, കൂടുതൽ ആണുങ്ങൾക്കാണ് ദെൻ ലേഡീസ്. ലൈക്ക് ആണുങ്ങൾക്ക് ഇപ്പൊ കൂടുതൽ ഒരു ഒരാളോട് രണ്ടു മൂന്ന് ആൾക്കാരോട് ഒരേ ടൈമിൽ ഫീലിങ്സ് തോന്നാം.
അതല്ലേ, ഡിവോഴ്സോ മരണോ
സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പെണ്ണുങ്ങള് ഒരു പെണ്ണ് ഒരാളോട് അറ്റാച്ച്ഡ് ആയി കഴിഞ്ഞു കഴിഞ്ഞാല് ആ അറ്റാച്ച്മെന്റ് നല്ല രീതിക്ക് ഉണ്ടാകും, മനസ്സിലായില്ലേ. പിന്നെ വേറെ ഒരാളുടെ ഫീലിങ്സ് ഉണ്ടാവാൻ പെണ്ണുങ്ങൾക്ക് കുറച്ചുകൂടിയും ചാൻസ് കുറവാണ് ദാൻ മെൻ എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് കേട്ടോ.
അതൊരു കാര്യമാണ്, അതൊരു പോയിന്റ് ആണ്. പക്ഷെ ഒരു കാര്യമല്ലേ ചെക്ക്, ഈ 50 വയസ്സൊക്കെ കഴിഞ്ഞൊരു ഒരു സ്ത്രീ, അവരെ കാര്യമാണ് കഷ്ടം. അല്ലെങ്കിൽ 40 വയസ്സ് കഴിഞ്ഞ് അവർക്ക് അത്രയും വർഷം അവർ ഇമോഷണലി അറ്റാച്ച് ആയ ഒരാളെ അടുത്ത് നിന്ന് മാറി നിൽക്കുക എന്ന് പറയുമ്പോൾ, അത് ഡിവോഴ്സ് ആവട്ടെ കല്യാണം അധികം മരണം കഴിക്കാൻ അങ്ങനത്തെ കേസിൽ, പിന്നെ ഇവർ കല്യാണം കഴിക്കാൻ റെഡി ആവണില്ല. അപ്പൊ എന്താ വെച്ചിട്ട് നിശ്ചിനാ, ഇത് നേരെ കല്യാണം കഴിക്കുന്നവരുണ്ട്, അവർ ഹാപ്പിയായി ജീവിക്കുന്നവരെന്നെയാണ് മെജോറിറ്റി. ഇത് പക്ഷെ ആരും അറിയണില്ല.
ഞാൻ ഇപ്പൊ ഇമോഷണൽ അറ്റാച്ച്മെന്റ് കാര്യം തന്നെ പറഞ്ഞില്ലേ, ഇപ്പൊ ചില പെണ്ണുങ്ങളൊക്കെ നമുക്ക് തോന്നും, അതായത് എന്താണ് ഇത്രക്ക് ഒരു ടോക്സിക് റിലേഷൻഷിപ്പ് ആയിട്ട് എന്താണ് ഈ പെണ്ണ് ഇയാളെ കൂടെ തന്നെ നിക്കണെന്നുള്ള ഒരു പല ഇൻസ്റ്റൻസസ് ഞാൻ കണ്ടിട്ടുണ്ട്. അതിന് റീസൺ വെച്ച് കഴിഞ്ഞാൽ ഇമോഷണലി അറ്റാച്ച്ഡ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വിടാൻ പറ്റൂല. അതിപ്പോ ടോക്സിക് റിലേഷൻഷിപ്പ് ആണെങ്കിലും അതിലിങ്ങനെ സ്റ്റിക്ക് ഓൺ ചെയ്തുകൊണ്ടേ ഇരിക്കും.
ശരിയാണ്,
അതാണ് പെണ്ണുങ്ങൾക്ക് ഇങ്ങനെ ഇമോഷണലി അറ്റാച്ച്ഡ് ആവാനുള്ള പ്രോബിലിറ്റി കുറച്ചുകൂടി കൂടുതലാന്ന് പറയാം.
പക്ഷെ ഞാൻ കഴിഞ്ഞൂടെ, ഇപ്പൊ ഞാൻ ചോദിക്കുന്നത് നമ്മുടെ നാട്ടിൽ മാത്രമാണോ അങ്ങനെ എന്നുള്ളതാണ്. ഇപ്പൊ പക്ഷേ ഈ വെസ്റ്റേൺ കൾച്ചറിൽ എടുത്തു കഴിഞ്ഞാല് ഈ ഒരു ഏജ് ആയി കഴിഞ്ഞാൽ ഒരു വീണ്ടും കല്യാണം കഴിക്കണില്ലേ, ഓർക്ക് അത്രയും എന്താ കണക്ഷൻ, ഇമോഷണലി കണക്ഷൻസ് ഇല്ലാത്തത് കൊണ്ടാണോന്ന് ഞാൻ ചോദിക്കണേ. അതായത് നമ്മളെ ഇന്ത്യയിലോ അല്ലെങ്കിൽ കേരളത്തിലോ മാത്രമാണ് നിങ്ങൾ ഈ പറഞ്ഞ പോലെ സ്ത്രീകൾ ഒരു ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഡിവോഴ്സ് ആയാലോ അല്ലെങ്കിൽ ഇങ്ങനെ വീഡിയോ ആയി കഴിഞ്ഞാലൊക്കെ ടൈം എടുക്കണത്. പക്ഷേ നേരെ മറിച്ച് യൂറോപ്പിലോ US-ലോ അങ്ങനത്തെ വെസ്റ്റേൺ കൾച്ചറിൽ ഫോളോ ചെയ്യുന്ന ആൾക്കാരിൽ അത്ര ടൈം അത്രത്തോളം ടൈം എടുക്കണത് എനിക്ക് തോന്നുന്നില്ല. അല്ലേ,
ശരിയാണ് അവൻ പറഞ്ഞത്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ
നാട്ടിലേക്ക് ലൈക്ക് വുമൻസിന്റെ ഇടയിലാണോ ഈ ഇത്രയും ഇമോഷണൽ കണക്ഷൻസിന്റെ ഈ ഒരു കാര്യങ്ങളും അല്ലെങ്കിൽ ഈ ഒരു സിനാരിയോ ഒക്കെ വരുന്നതെന്നുള്ളതാണ്.
പൊതുവെ ഉണ്ടാവും, ബട്ട് വുമണ് ലൈക്ക് മോർ ദാൻ മെൻ ഇമോഷണലി അറ്റാച്ച്മെന്റ് കൂടുതലാണെന്നാണ്.
അതേപോലെ തന്നെ ഒരു റിലേഷനിൽ ആവാനും അങ്ങനെ തന്നെയാണ് സമയം എടുക്കും. കാരണം ഇപ്പൊ ഒരാളിന് ചിലപ്പോ ഒരു പെണ്ണിനെ പെട്ടെന്ന് അങ്ങോട്ട് എന്താണ് കണക്ട് ചെയ്യാൻ പറ്റും, ഇഷ്ടപ്പെടാനും കാര്യങ്ങളൊക്കെ. പക്ഷെ പെണ്ണുങ്ങൾക്ക് അത് കുറച്ചും കൂടെ സമയമെടുത്തിട്ടുള്ള ഒരു പ്രോസസ്സാണ് ആളെ അക്സെപ്റ്റ് ചെയ്ത് ആ ഒരു സംഭവം
കഴിഞ്ഞാൽ.
ഒരു ഇമോഷണലി
കഴിഞ്ഞാൽ ഒരു കൈൻഡ് ഓഫ് ഫിയർ ഫാക്ടറും കൂടി അതിലുണ്ടോ എന്നുള്ളതാണ്. കഴിഞ്ഞ റിലേഷനിൽ അവർ ഭയങ്കര ഹാപ്പി ആയിരിക്കും, അപ്പൊ ഇനി പുതിയ റിലേഷൻ വന്നു കഴിഞ്ഞാൽ എത്ര അത് എന്താവും എന്നൊക്കെ അറിയില്ല. പക്ഷെ ആണുങ്ങൾക്ക് അത്രത്തോളം ഒരു ഫിയർ ഫാക്ടർ അവിടെ ഉണ്ടാവില്ല. ലൈക്ക് വുമൻസിനെ ഒരു ഫിയർ ഫാക്ടർ ഉള്ളത് കൊണ്ടായിരിക്കാം. എന്താ എന്റെ അഭിപ്രായം?
എനിക്ക് പറയാൻ കാരണം വെച്ചാല് ഇവിടെ നമ്മള് യൂറോപ്യൻ പെൺകുട്ടികളൊക്കെ പറഞ്ഞല്ലോ, ഇവർക്കൊന്നും കൂടി വീട്ടിലത്തെ കാര്യങ്ങളും അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഇരുന്ന് ചെയ്യാൻ പറ്റിയ കുറച്ച് കഴിവുകളുണ്ട്. അതായത് ആ ഒരു ഗൃഹനാഥനെ പോലെ
മക്കളെയും
അതെ എല്ലാ കാര്യങ്ങളും കൂടുതൽ ചെയ്യാൻ പറ്റിയ കുറച്ച് ഒരു കഴിവ് കൂടുതലുണ്ടോ എന്നൊരു എനിക്ക് തോന്നിയിട്ടുണ്ട് പലതവണ.
പക്ഷെ ഇവിടെയുണ്ട് സൂയിസൈഡും അങ്ങനത്തെ കാര്യങ്ങൾ, ഇമോഷണലി ഡൗൺ ആവേണ്ടതും എല്ലാ വിഷയവും എല്ലാ നാട്ടിലും പോലെ ഇവിടെയുണ്ട്.
ആക്ച്വലി ഇവിടെയാണ് അത് കുറച്ചും കൂടി കൂടുതല്
കൂടുതല്.
ഇപ്പൊ നമ്മളൊക്കെ പലപ്പോഴും പറയും ഈ യൂറോപ്യൻ കൺട്രീസ് ഒക്കെ മച്ച് മോർ ഹാപ്പിയർ ആണല്ലോ എന്ന്, കമ്പയർഡ് ടു ഈ നമ്മുടെ ഇന്ത്യ ബാക്കിയുള്ള കുറച്ചുകൂടി കൺസർവേറ്റീവ് കൺട്രീസ് വെച്ച് നോക്കുമ്പോൾ ഹാപ്പിയാണെന്നാണ് നമ്മള് വിചാരിക്കാറ്. ഇപ്പൊ ഹാപ്പിനെസ് ഇൻഡെക്സിലൊക്കെ സ്കാൻഡിനേവിയൻ കൺട്രീസ് ഒരുപാട് മേലെയാണ്. പക്ഷെ നമ്മള് നോക്കുമ്പോ ആക്ച്വലി നോക്കിക്കഴിയുമ്പോൾ ഈ ഡിപ്രഷൻ, ഡിപ്രഷനുള്ള മരുന്നുകൾ കൂടുതൽ വിൽക്കുന്നത് ഇവിടെയാണ്, ഡിപ്രഷൻ സൂയിസൈഡ് കൂടുതൽ ഇവിടെയാണ്. അപ്പൊ എന്തുകൊണ്ടാണ് അത്? ഈ ഹാപ്പിനെസ് ഇൻഡെക്സ് എനിക്ക് തോന്നുന്നു പൊതുവെ മെഷർ ചെയ്യുന്നത് വേറെ കുറെ മെട്രിക്സ് വെച്ചിട്ടാണ്. അതായത് ഇൻഫ്രാസ്ട്രക്ചറും ചിലപ്പോൾ ഹോസ്പിറ്റലും അങ്ങനത്തെ മെഡിക്കൽ ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ കൂടുതലായിരിക്കും. പക്ഷെ സത്യാവസ്ഥ വെച്ച് നോക്കുമ്പോൾ ഇവിടെയാണ് ഡിപ്രഷൻ കൂടുതൽ. നമ്മൾ പറയുന്ന ഈ സോ കോൾ ലിബറൽ രാജ്യങ്ങൾക്കാണ് ഡിപ്രഷൻ കൂടുതൽ.
റീസെന്റ്ലി ഇൻസ്റ്റാഗ്രാമിലൊക്കെ ട്രെൻഡിങ് ആയ ഒരു ഡയലോഗ് ഉണ്ട്, കമന്റ് ഉണ്ട്, ഇന്ത്യ ഇസ് നോട്ട് ഫോർ ബിഗിനേഴ്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ റീസെന്റ്ലി ആണോന്ന് അറിയില്ല, പക്ഷെ ഞാൻ റീസെന്റ്ലി കണ്ടു എന്ന് പറഞ്ഞു.
അതേപോലെ ട്വിറ്ററിൽ ഹാഷ്ടാഗ് വാട്സ് ഗോയിങ് ഓൺ ഇന്ത്യ എന്നുള്ളതാണ് ഒരു പിന്നെ ഒരു 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 ഇത്. എന്നിട്ട് ഇന്ത്യക്കാരൻ അതില് ബാക്കിയുള്ള രാജ്യങ്ങളെ ട്രോൾ ചെയ്യുക അവിടുത്തെ ഓരോ കാര്യങ്ങൾ.
ഇന്ത്യ എന്ന് പറയുമ്പോ അല്ലോ നമ്മള് കാണുന്ന പോലെ അല്ല, പുറത്ത് യൂറോപ്യൻസിനൊക്കെ നമ്മള് വേറെ ഫ്രം എന്ന് ചോദിക്കുമ്പോ നമ്മള് ഇന്ത്യ എന്ന് പറയുമ്പോ അവർക്ക് ഭയങ്കര ഓ ഇന്ത്യ, അവർക്ക് ഭയങ്കര
ആർക്കറിയ, പ്രത്യേകിച്ച് ജോർജിയക്കാർക്ക് ഉണ്ട്. ഈ മധ്യേഷ്യൻ കൺട്രീസ് തജിക്കിസ്ഥാന്, കസാക്കിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാന്, ഇവർക്കൊക്കെ നല്ലതായിട്ട് ഇന്ത്യൻ ഇഷ്ടമാണ്. വേണ്ട കാരണം എന്നറിയോ, ഹോളിവുഡ് ബോളിവുഡിന്റെ ഇത് നല്ല മൂവീസ് അവിടെ ഇന്നാളൊരു ചെങ്ങായി ടാക്സി ഡ്രൈവർ എനിക്കില്ലേ, എയ്റ്റീസത്തെ ഒരു ഹിന്ദി സോങ് എടുത്ത് കണ്ട് ഇത് എനിക്കറിയോ നീ പാട്ട്, ഞാൻ തന്നെ കേട്ടിട്ടില്ല. എൻ്റെ ഇല്ലേ അയാള് മുകേഷ് അംബാനിന്റെ കല്യാണത്തിനെ പറ്റി പറയാം, ജോർജിയക്കാരനായി പറയണത്.
എന്നോട് എന്റെ ഒരു ഉസ്ബേക്കി ഫ്രണ്ട് ഉണ്ട് എനിക്ക്, ഓള് ഇതേപോലെ ഞാൻ ഓഫീസിന് കോഫി എടുക്കാൻ വേണ്ടി ചെന്നപ്പോ ഓള് എന്നോട് ചോദിക്കുന്നുണ്ട് എന്താ സാധാ നോർമൽ ടോക്ക് സംസാരിച്ച് രണ്ട് ഡയലോഗ് കഴിഞ്ഞപ്പോൾ അമ്പാനി കല്യാണം കണ്ടില്ലേ അടിപൊളിയാണല്ലോ, എന്താ ഇത്രയും വലിയ പരിപാടി. അപ്പൊ ഞാൻ അങ്ങനെ ഇതിൽ കാണിച്ചു ഇത്ര കോടിന്റെ പരിപാടിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട്, അപ്പോൾ ഓ റിയാനൊക്കെ വന്നല്ലോ നോക്കുമ്പോൾ ഭയങ്കര കാര്യം. അപ്പോ ഇതെന്താ ഞാൻ പിന്നെ വേറെ 15 വയസ്സായ ഒരു പയ്യനെയും കണ്ടിരുന്നു ഞാൻ രണ്ടു ദിവസം മുന്നേ, ഞാനിങ്ങനെ ട്രാവൽ ചെയ്യുന്ന സമയത്ത്. അപ്പൊ ഓനും ഓനെന്ന് വെച്ചാൽ ഇന്ത്യൻ ഫ്രണ്ട്സ് ഉണ്ട്, ഓന് ഹിന്ദി എന്നോട് ചോദിക്കുക, ഹിന്ദി ചോദിച്ചാൽ എന്നോട് ഹിന്ദിയിൽ പറയാം. പറഞ്ഞു നമുക്ക് എന്ത് ഹിന്ദി, ഞാൻ പറഞ്ഞു ഹിന്ദി കേട്ടാൽ മനസ്സിലാവും അറിയില്ല എന്നൊക്കെ പറഞ്ഞതിനോട്. അപ്പൊ ഞാൻ മനസ്സിലായത് നമ്മൾ ഇതുപോലെ ആരെ കണ്ടാലും ഓൾക്ക് എവിടെയെങ്കിലും ഒരു ഇന്ത്യൻ ഫ്രണ്ട്സ് ഓൾക്കുണ്ട്, കാരണം ഇന്ത്യ അത്രയും പോപ്പുലേഷൻ ആണ്, ഇന്ത്യയിലെ ആൾക്കാർ ലോകത്ത് എല്ലായിടത്തും ഉള്ളതുകൊണ്ട് ഈ പറഞ്ഞ ആൾക്കാർക്കൊക്കെ എവിടെയെങ്കിലും ഓരോ ഓഫീസിലോ അല്ലെങ്കിൽ ഒരു ട്രാവൽ ചെയ്തപ്പോൾ എപ്പോഴെങ്കിലും ഒരു ഇന്ത്യൻ ഫ്രണ്ടിനെ കിട്ടിയിട്ടുണ്ടാവും, കാരണം അത്രയും ആൾക്കാർ ഇങ്ങനെ മൈഗ്രേറ്റ് ചെയ്ത് വരുന്നതുകൊണ്ടും ഇത്രയും പോപ്പുലേഷൻ ഉള്ളതുകൊണ്ടൊക്കെ അതും ഒരു ഫാക്ടറാണ്.
അതാണ് ശരിക്കും സോഫ്റ്റ് പവർ എന്ന് പറയുന്നത്. നമ്മൾ ആ ഒരു ഇതിപ്പോ നിങ്ങൾ പറഞ്ഞല്ലേ നിങ്ങൾക്ക് പാട്ട് വെച്ച് വന്നു
നോക്കേ,
കണക്ഷനാണത്.
ഇന്ത്യക്ക് നല്ല ഇമേജ്, നല്ല ഇമേജ് ഉണ്ട്, ഒരു ഭാഗത്ത് നെഗറ്റീവ് ഇമേജ് വേറെ മിന്നുണ്ട്. എന്ന് വെച്ചാൽ ഒന്നാമത് ഈ മോർ ദാൻ 1 ബില്യൺ ആൾക്കാരുള്ളതാണ്. ഇപ്പൊ ആ ബ്രസീലിലത്തെ കപ്പിള് അവര് ട്രാവൽ ചെയ്തിട്ട് അവര് അഫ്ഗാനിസ്ഥാനിൽ പോയി, പാകിസ്ഥാനിൽ പോയി, ഒരുപാട് വേറെ എത്ര
60
അവിടുന്നൊന്നും പറ്റിയില്ല. നേരെ മറിച്ച് ഇന്ത്യയിൽ വന്നു റേപ്പ് ചെയ്യപ്പെട്ടു. എന്താ ഇന്ത്യയിൽ ഒരു ദിവസം എത്ര ആൾക്കാർ റേപ്പ് ചെയ്യപ്പെടുന്ന സ്ത്രീകള്, 86 സ്ത്രീകൾ ഒരു ദിവസം റേപ്പ് ചെയ്യപ്പെടുന്നുണ്ട്,
അത് കണക്ക് പ്രകാരം.
ആ അതും ഓഫീഷ്യൽ റിപ്പോർട്ട് ചെയ്ത്. അതില് പിന്നെ ഗുജറാത്തില് നമ്മളെ പ്രധാനമന്ത്രിന്റെ സ്റ്റേറ്റിൽ മാത്രം ഒരു ദിവസം 6 പെൺകുട്ടികൾ റേപ്പ് ചെയ്യപ്പെടുന്നുണ്ട്. കേരളത്തിൽ വരികയാണെന്ന് വെച്ചെങ്കിൽ കേരളത്തിൽ കുറവാണ് പൊതുവേ ബാക്കിയുള്ള സംസ്ഥാനങ്ങളെ. 2022 1800 2023 2000 ഇത് കൂടിയാണ് റേപ്പ് കേസസ്.
2000 എന്നൊക്കെ പറയുമ്പോൾ ഡെയിലി നോക്കുമ്പോൾ എത്ര ആറാളൊക്കെ ഇല്ലേ
ഉണ്ടാവും. എന്തായാലും പിന്നെ അതേപോലെ തന്നെ ക്രിമിനൽ കേസ് അഗൈൻസ്റ്റ് വുമൺ എത്ര വെച്ചിട്ടാ, 120,000 ഉണ്ട്, കൂടിയാണ് അതൊക്കെ. അതായത് 2020 എങ്ങാനും 12,000 ഉള്ളായി, ഈ വർഷം കഴിഞ്ഞ വർഷം 20,000 കേസസ്സാണ് ക്രിമിനൽ കേസസ്. പോക്സോ വേറെ ഉണ്ട്, പോക്സോ ഇതിന്റെ ഇതല്ലേ, അത് വേറെ ഇതിൽ പോകുന്നുണ്ട്. അതേപോലെ ചൈൽഡിന്റെ ഇത് വേറെ പ്രശ്നങ്ങള്, കിഡ്നാപ്പിങ് അതിന്റെ ഉണ്ട്. ഇതൊക്കെ കേരള പോലീസിന്റെ വെബ്സൈറ്റിൽ കയറിയിട്ടുണ്ട്, കംപ്ലീറ്റ് ലിസ്റ്റ് കിട്ടും. ഇതൊക്കെ നടക്കുന്നുണ്ട് ഇവിടെ, ആ മനസ്സിലായോ? അപ്പോ
നടക്കുന്നുണ്ട്.
എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് മേലക്ക് നമ്മള് ഓക്കെ പുരോഗമനം ഉണ്ട്, പക്ഷെ ഈ സംഭവം എന്താ താഴോട്ട് പോവാത്ത, ഇത് കൂടിക്കൂടി വരികയാണ്. ഗ്രാഫ് നോക്കിയിട്ടുണ്ടെങ്കിൽ കറക്റ്റ് മനസ്സിലാവും.
അത് നമ്മൾ അന്ന് പറഞ്ഞില്ലേ സുഫിറെ, കുറച്ച് കേരളത്തിലുള്ള നിയമങ്ങൾ, ഇന്ത്യയിലുള്ള നിയമങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ, ആ നിയമങ്ങളൊക്കെ സിനിമകളിലൂടെയും മറ്റു കാര്യങ്ങളിലൂടെയൊക്കെ ആൾക്കാരിലേക്ക് ചിത്രീകരിക്കപ്പെടുന്ന രൂപം ശരിക്കും ആളുകൾക്ക് തന്നെ തോന്നണോ ഇത്ര ലിബറലാണോ എന്ന് തോന്നുന്ന രീതിയിൽ പല കാര്യങ്ങളും നമ്മൾ ചിത്രീകരിക്കുന്നുണ്ട്.
സത്യം.
പക്ഷെ നിങ്ങളാ പറഞ്ഞില്ല മറ്റേ ബ്രസീലിയൻ ആ കപ്പിൾസ് ശേഷം ലാസ്റ്റ് ഒരു വീഡിയോ ഇട്ടുണ്ട്, പറയണ്ടേ ഇന്ത്യൻസ് എല്ലാരും ഇങ്ങനെ ഇങ്ങനെ ഇതാക്കരുത്. കാരണം ഇന്ന് ആലോചിച്ചു, ഒരു യൂറോപ്പിൽ നിന്നോ അല്ലെങ്കിൽ വേറെ ട്രാവൽ ചെയ്യുന്ന ആൾക്കാർ, അതുപോലത്തെ വേൾഡിന്റെ വേറെ ഏത് ഭാഗത്ത് നിന്ന് ഈ ന്യൂസ് കേൾക്കുന്ന ആൾക്കാർ ഇന്ത്യനെ പറ്റി അങ്ങനെ വിചാരിക്കുക, ഓ അവർ ഇന്ത്യയിലെത്തി അവർക്ക് ഇങ്ങനെ ഒരു മോശം അനുഭവം ഉണ്ടായി, കാരണം എല്ലാവരും അങ്ങനെ വിചാരിക്കുക. അപ്പൊ അവരൊരു വീഡിയോയിൽ ഇറക്കിയിട്ടുണ്ടെങ്കിൽ, ഇന്ത്യ നല്ല ബ്യൂട്ടിഫുൾ കൺട്രിയാണ്, ഇന്ത്യയിൽ അവർക്ക് കുറെ ഫ്രണ്ട്സ് ഉണ്ട്, എന്താ ഇത് ഒരു കൈൻഡ് ഓഫ് ആൾക്കാരുടെ മാത്രം ഒരു അറ്റാക്ക് ചെയ്തുകൊണ്ടാണ് എന്ന് അവർ പറഞ്ഞല്ലോ. എത്രയോ ടു ഡേയ്സ് വൺ ഡേന്റെ ഉള്ളിൽ എന്തോ ആ ഇതിൽ 8 പേരെ അവർ പിടിച്ചു. അത് പോലീസ് അത്ര അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞിട്ട് അവർ വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് നല്ലൊരു,
അത് മാത്രല്ല ഇന്ത്യ ഇപ്പോ നമ്മളെ കേരളത്തിൽ തന്നെ കോവളത്ത് ഒരു ലാറ്റിവിയൻ സ്ത്രീ 32 വയസ്സുള്ള സ്ത്രീ വന്നു കോവളത്ത് റേപ്പ് ചെയ്ത് കൊന്നു. എന്നിട്ട് ആ ലാറ്റ്വിയൻ കപ്പിളിന് 5 ലക്ഷം എന്തെങ്കിലും കൊടുത്തുകൊണ്ട് വിട്ട് ആളെ കിട്ടിയിരുന്നില്ല, മനസ്സിലായി? ഇതൊക്കെ നമ്മളെ കേരളത്തിലും നടക്കണ്ട ഈ സംഭവം. ആ അപ്പൊ ഇതെന്താ ചേട്ടാ, ഈ എനിക്കറിയില്ല ഇതൊക്കെ എങ്ങനെ പറയാം.
ഞാൻ പറയുമ്പോ ഇപ്പൊ ഞാനിപ്പോ ബസ്സിൽ നിന്നൊക്കെ അങ്ങനെ ഒരുപാട് പേരെ മീറ്റ് ചെയ്യലുണ്ട്. അപ്പൊ പോളിഷേരൻ യൂറോപ്പ് ജർമ്മനി അവരൊക്കെ വരലുണ്ട്. അപ്പൊ അവരൊക്കെ ഇന്ത്യ എന്ന് പറയുമ്പോ അവര് ഫസ്റ്റ് മൈൻഡ് ഗോവ, വാരണാസി, താജ്മഹൽ, ആഗ്ര, ലൈക്ക് അങ്ങനെ. പിന്നെ സൗത്തേക്ക് വരുമ്പോ കേരള ചിലവരൊക്കെ കണ്ടിട്ടുള്ളൂ, കേരളൊക്കെ. അതെ അതെ അതെ. അപ്പൊ അവര് നെക്സ്റ്റ് ടൈം ഞങ്ങൾ എന്തായാലും വരും ആ ഒരു മൈൻഡിലാണ് പിന്നെ ടോക്ക് കംപ്ലീറ്റ് ചെയ്യണത്. അപ്പൊ ഇങ്ങനത്തെ ഒരു ന്യൂസ് ഇപ്പൊ ഈ ഒരു കപ്പിൾസിന്റെ
ഈസ്റ്റേൺ യൂറോപ്പ് കൺട്രീസിലെ ഒരാള് എന്ന് പറയുമ്പോ
ഭയങ്കര ഒരു ബാഡ് ആയിട്ട് ഫീൽ ആവും.
അത് പക്ഷേ കേരളത്തിന് പൊതുവേ കുഴപ്പമില്ല. അപ്പോ ഇവിടുത്തെ റിയാലിറ്റി ഷോന്റെ ഒരു പാർട്ടായിട്ട്, റിയാലിറ്റി ഷോ അല്ല, ഇവിടുത്തെ രണ്ട് വ്ളോഗേഴ്സ് 2018-19 കേരളത്തിൽ വന്നുകാണ്ട് ഓരോ സംഭവങ്ങളൊക്കെ ഫിലിം ചെയ്ത് യൂട്യൂബില് ഭയങ്കര ആ വീഡിയോ കേരളത്തില് ഞമ്മളെ അല്ല പോളിഷ് ഞമ്മളെ ഗൗതമിന്റെ ഗതോ അങ്ങനെ ഇതൊരു പടമല്ലേ, അതൊക്കെ റിലീസായ ടൈമിൽ പോലും അതിന്റെ തിയേറ്ററിന്റെ മുമ്പിലൊക്കെ ഇരുന്നിട്ട് കുറെ അങ്ങനെ കേരളം പോളിഷർക്ക് കുറെ ഇഷ്ടമായിക്കണ. അപ്പൊ ഇവിടുത്തെ ആൾക്കാരും ഇംഗ്ലീഷ് സംസാരിക്കുന്നതും അതൊക്കെ മനസ്സിലായോ. പിന്നെ വേറെ നമ്മള് ഈ ഇതിങ്ങനെ ഇറ്റായിരുന്നു, അതേപോലെ തന്നെ എക്സില് നല്ല ട്രെൻഡായിരുന്നു ഈ സംഭവം, മനസ്സിലായോ? ടിക്ടോക്കിലൊക്കെ ആൾക്കാർ ഇത് ഷെയർ
പരിഗണിച്ചിട്ടില്ല.
ചെങ്ങായി ഒരു ഓർക്ക് വേണ്ടേ പറയുള്ളൂ, മണിപ്പൂരിൽ ദേശീയ ആരെങ്കിലും പറഞ്ഞോ? ഇപ്പൊ ആ ഒരു MMA ഫൈറ്റർ അല്ലേ വിളിച്ചു പറഞ്ഞത് മണിപ്പൂരിൽ നടക്കുന്ന കാര്യങ്ങള്, MMA ഫൈറ്റർ ആണ് അയാളെ പോസ്റ്റ് ഫൈറ്റ് ഇന്റർവ്യൂല് അയാളത് പറഞ്ഞത്, അതന്നെ പറഞ്ഞത്. അവിടെ നടക്കുന്നൊന്നും കറക്റ്റ് നമുക്ക് അറിയണില്ല എന്താണ് നടക്കുന്നത്, അങ്ങനെ ലോകത്തിൽ എന്തൊക്കെയാണ് നടക്കുന്നത് ഒളിച്ചു വെക്കുന്നുണ്ട്. ഇപ്പോ ഉയഗൂർത്തെ ചൈനയിൽ നടക്കുന്നത് ആരും പറയുന്നില്ല, അവിടെ എന്താ നടക്കുന്നത് ആരും ചോദിക്കുന്നില്ല, ആർക്കും ഡീറ്റെയിൽ ആയിട്ട് അറിയുന്നില്ല. ഇപ്പോൾ ഈ ഇസ്രായേലും പലസ്തീനും നടക്കേണ്ട ഡിസ്ട്രക്ഷൻ കണ്ണുമുമ്പിൽ കാണുകയാണ് കംപ്ലീറ്റ്. അതുകൊണ്ട് നമുക്ക് എല്ലാ ഡാറ്റയും ഇതൊക്കെ കിട്ടുന്നുണ്ട്, ആൾക്കാരുടെ ഇതിൽ നിന്ന് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. ഇത് ക്യാമ്പാണ് ഉയഗൂറിലുള്ളത്, അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ അതിൻ്റെ ഉള്ളിൽ നിന്ന് ചാടിപ്പോകുന്ന ആൾക്കാരെ ഒരാളെ ഞാൻ ശരിക്കും കണ്ടിട്ടുണ്ട് ജർമ്മനി പോയപ്പോൾ. അയാൾ പറയാ, ഞാൻ ഫോം വിളിച്ചിട്ട് 6 വർഷമായി അവിടുത്തെ ആൾക്കാർക്ക് എൻ്റെ അടുത്ത് ജർമ്മനിയിൽ. അന്നാണ് എനിക്ക് വിശ്വാസം ഇത് ശരിക്കും ഉണ്ട് ഈ സംഭവം. ആ അപ്പോ ഇങ്ങനെ സംഭവങ്ങളുണ്ട്, ഇങ്ങനെ ഇപ്പൊ കോങ്കോയില് ജനസൈഡ് നടക്കുന്നുണ്ട്, എത്ര ലോകത്തിന്റെ പല ഭാഗത്തും പലതും നടക്കുന്നുണ്ട്. എയ്ത്തിയില് ഇവര് സ്ഥാനം ഏറ്റെടുത്ത് ആര്, ഈ ഡ്രഗ് ഡീലേഴ്സ് അല്ലേ, അവർക്ക് എന്താ
പറയാ
കാർട്ടൽസ്, കാർട്ടൽസ് അതിന്റെ ലീഡറിന്റെ പേരെന്താ പറയാ, ഇപ്പത്തെ അയാളത്ര അവിടുത്തെ മെയിൻ ഒരു ലീഡർ, അവിടുത്തെ പ്രസിഡന്റ് ഒക്കെ ഓടി ബാർബിക്യൂ പറഞ്ഞൊരു ലീഡർ, സിഗരറ്റൊക്കെ വലിച്ച് ആ എന്നിട്ട് ഇതൊക്കെ കേട്ടുകൊണ്ട് ബാർബിക്യൂ പറഞ്ഞൊരു ലീഡറാണ് ഇപ്പൊ അവിടുത്തെ കാർട്ടർ ലീഡറാണ് അവിടെ ഭരിക്കാൻ പോകേണ്ടത്. ഇനി എൽ സാൽവഡോർ പറഞ്ഞിട്ടുള്ള കൺട്രി ഇല്ലേ, ആ കൺട്രിയിലുള്ള ക്രൈം റേറ്റ് ഫുള്ളായിട്ട് അവിടുത്തെ നായ്ബുക്കല്ലേ പറഞ്ഞിട്ടുള്ള പ്രസിഡന്റ് വന്നപ്പോൾ ഫുള്ളായിട്ട് തുടച്ചാണ് നീക്കി. ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് പോവാൻ പേടിയുള്ളതായിരുന്നു ഇയാൾ എന്ത് ചെയ്ത് ജയില് വലുതാക്കി, എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലൊക്കെ ഇവരൊക്കെ ഓരോന്ന് വരാനായിട്ട് പൊക്കി കാർട്ടൽ ലീഡേഴ്സിനെ ഇങ്ങനെ ഒരു നമ്മൾ കണ്ടിട്ടില്ലേ വീഡിയോസിൽ ടൂറിസ്റ്റ് ആളൊക്കെ പോകുമ്പോൾ വലിച്ചു മണ്ടണ് അങ്ങനത്തെ ഒരു സ്ഥലമായിരുന്നു. ഇയാൾ എന്ത് ചെയ്ത്, ഇയാൾ ബിറ്റ്കോയിൻ അവിടെ ലീഗൽ ടെൻഡർ ആക്കി. എക്കോണമി ഇപ്പോൾ $84 million അവർ പ്രോഫിറ്റിലാണ് ഈ ബിറ്റ്കോയിൻ ലീഗൽ ടെൻഡർ ആക്കിയ കാരണത്താൽ. അതിൽ ബിറ്റ്കോയിനിൽ അവരെ ലാഭം കേട്ടോ.
അങ്ങനെ ഇയാൾ കുറേ സംഭവം, ഇയാളിപ്പോൾ രണ്ടാമത്തെ തവണ വീണ്ടും വന്ന് പ്രസിഡൻ്റായിട്ട്. ഇയാൾ എന്ത് ചെയ്ത്, എല്ലാ സയൻസും ഇല്ല, ഈ കാർട്ടൽസിനൊക്കെ ഒരു സയൻസ് ഉണ്ട്, അവർ മരിച്ചിട്ടുണ്ടെങ്കിൽ അവരെ ഇതുണ്ടാവുമല്ലോ സെമിത്തേരി അയിമൊക്കെ ഉണ്ടാവും, അത് മൊത്തം പൊട്ടിച്ച് പൊളിച്ചും ഇതാക്കി, ഒരു സൈനും എവിടെയും വെക്കാതെ കംപ്ലീറ്റ്ലി ക്ലീനാക്കി, ജയിൽ വലുതാക്കി, അതിൻ്റെ ഉള്ളിൽ എല്ലാവരെയും കയറ്റി. ഇപ്പോൾ അയാൾ പറയുന്നത് എന്താ അറിയോ, യു എൻ ഞങ്ങൾക്ക് പിന്നെ ഇത് തരാച്ചെങ്കിൽ, പെർമിഷൻ തരാച്ചെങ്കിൽ എയ്ത്ത് ഞങ്ങൾ പോയി ക്ലീനാക്കിക്കോളാം, അങ്ങനെ കോൺഫിഡൻസിൽ ഇപ്പോൾ അയാൾ പറയുന്നുണ്ട്. ബിറ്റ്കോയിൻ സിറ്റി പറഞ്ഞിട്ടൊരു സിറ്റി വരുന്നുണ്ട് എൽ സാൽവഡോറിൽ. അത്രമാത്രം അതാണ് നല്ലൊരു പ്രസിഡന്റ് വന്നിട്ടുണ്ടെങ്കിൽ മാറ്റം, അതാണ് അയാളൊരു പിന്നെ ചെറുപ്പക്കാരനാണ്, നല്ല ചെറുപ്പക്കാരൻ. അയാളൊരു ഫലസ്തീൻ എന്താണ് അയാളെ, എന്തോ ഫലസ്തീനോ അറബ് മിഡിൽ ഈസ്റ്റ് എന്നാണ് അയാളെ ഫാദർ ആരൊക്കെ വന്നിട്ടുള്ളത്.
ബിറ്റ്കോയിനെ പറ്റി പറഞ്ഞപ്പോൾ റീസെന്റ് ഒരു വീഡിയോ ഉണ്ടായി, ബിറ്റ്കോയിന്റെ റേറ്റ് തൗസൻഡിന്റെ താഴെ, $1,000 താഴെ ആയ സമയത്ത് ഒരു ഫാമിലി ഒരു മൊത്തം അസറ്റ്സും ബിസിനസ് വീട് കാര്യങ്ങളൊക്കെ വിറ്റിട്ട് ഈ ബിറ്റ്കോയിനിൽ ഇൻവെസ്റ്റ് ചെയ്തു. അത്ര
$900
ഇങ്ങനെ മോർ ദാൻ 100,000 എത്ര പൈസ ഒരു ഇട്ടാണ്. ഇപ്പൊ ഓരോരോ ലെവൽ ഓഫ് വെൽത്ത് ഒന്ന് ആലോചിച്ച് നോക്ക്, മൊത്തം 52 രാജ്യം എന്തോ എല്ലാരും ഫാമിലി മൊത്തം ട്രാവൽ ചെയ്തു. അങ്ങനെ ഇപ്പൊ അടുത്ത് ഞാൻ ഒരു വീഡിയോ കണ്ടിട്ടായിരുന്നു,
ഇപ്പൊ 2017 അവരെ ചെയ്തത്,
നമ്മളന്ന് ഫോർത്ത് എപ്പിസോഡിലാണ് തേർഡ് എപ്പിസോഡിലാണ് അറിയില്ല ഈ കാര്യം പറഞ്ഞു, അന്ന് നല്ല ഡിപ്പിൽ നിൽക്കുക, നമ്മൾ
പറഞ്ഞ ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസ് ആണ് ഫസ്റ്റത്തെ. ഇനി ഒരു സംഭവം, ഇതിന്റെ ബാക്കിൽ വേറൊരു സംഭവം, ഇപ്പൊ ബിറ്റ്കോയിൻ കയറാൻ ഒന്നാമത്തെ കാരണം രണ്ട് കാരണങ്ങളാണ്. ഒന്ന്, ബിറ്റ്കോയിൻ ETFs വന്നു, ബ്ലാക്ക് റോക്ക്, ഫിഡിലിറ്റി, ഈ കമ്പനീസൊക്കെ അവരെ ബിറ്റ്കോയിൻ ETF കൊടുന്നു. അതായത് ട്രഡീഷണൽ ബ്രോക്കറേജ് അക്കൗണ്ട്സിൽ വെച്ചുകൊണ്ട് ബിറ്റ്കോയിൻ ആൾക്കാർക്ക് മേടിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി. അപ്പം എന്ത് ചെയ്ത്, കുറേ പഴയ ആൾക്കാരും ഇൻവെസ്റ്റേഴ്സൊക്കെ, ട്രഡീഷണൽ ഇൻവെസ്റ്റേഴ്സൊക്കെ ഇതിൽ വന്നു, അങ്ങനെ ഓരോ ETFs മേടിക്കാൻ തുടങ്ങി. അതാണ് ഒന്നാമത്തെ കാരണം. പിന്നെ ഇനി ഹാൽവിങ് വരുന്നുണ്ട്, അപ്പോൾ അത് രണ്ടാമത്തെ കാരണം. അത് ഈ 4-5 വർഷം കൂടുമ്പോൾ വരുന്നതാണ്. അപ്പൊ $73,000 ഹാൾ ടൈം ആയി. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇപ്പൊ ലോകത്ത് ഏറ്റവും കൂടുതൽ ബിറ്റ്കോയിൻ ഹോൾഡ് ചെയ്യുന്ന കമ്പനി ആയിട്ട് ബ്ലാക്ക് റോക്ക് മാറി. ഈവൻ അത് ആൾക്കാർ ഇൻവെസ്റ്റ്മെന്റ് ആണെങ്കിൽ പോലും
കൺട്രോൾ,
ആ എന്ത് ചെയ്ത്, ഇവരൊരു കാലത്ത് ഇതൊക്കെ സ്കാമാണെന്ന് പറഞ്ഞിട്ട് ഇവരെന്ത് ചെയ്ത്, ഇപ്പൊ ബിറ്റ്കോയിൻ ആ ഒരു സ്കാമാണെന്ന് പറഞ്ഞ് നിന്ന ടൈമിലൊക്കെ എനിക്ക് തോന്നുന്നത് ഇവര് മാനിപ്പുലേറ്റ് ചെയ്ത് ആ പൈസ താഴ്ത്തിയോ എന്നുള്ളത് പറയാൻ പറ്റില്ല. മാനിപ്പുലേറ്റ് ചെയ്ത് ഇവർക്ക് അങ്ങനെ ഇവരെ അടുത്ത് ഇല്ലാതെ ചെയ്യാൻ പറ്റില്ല. ഇവരെന്ത് ചെയ്ത് കുറെ കേസസ് കൊടുന്നു. ആ സാം ബാങ്ക്മാൻ ഫ്രീഡിന്റെ $110 billion കേസസ്, അങ്ങനെ FTXന്റെ ഡൗണ് കൊടുന്ന്, ബൈനാൻസിന്റെ സീസിനെ അറസ്റ്റ് ചെയ്തിട്ടുള്ള അയാളെ US നിന്ന് ഇപ്പോഴും ട്രാവൽ ചെയ്യാൻ പറ്റില്ല. $4 billion അയാൾക്ക് ഫൈൻ ചെയ്ത്. അങ്ങനെ കുറെ കേസസ് വരുമ്പോൾ എന്ത് ചെയ്തു, ഇൻവെസ്റ്റേഴ്സൊക്കെ ഇതിനെന്ത് ചെയ്യും, പേടിച്ചിട്ട് പൈസ പിൻവലിക്കും. അങ്ങനെ അങ്ങനെ മാർക്കറ്റ് ക്യാപ്പ്
കുറഞ്ഞു. ഇൻവെസ്റ്റ് ചെയ്ത്
അപ്പൊ എന്ത് ചെയ്ത്, ആ ടൈമിലാണ് ETFs പെട്ടെന്ന് ഇതായതും.
അതെ അതെ,
കുറഞ്ഞു നിക്കണ ടൈമില്.
ഇപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ ബിറ്റ്കോയിൻ ഫസ്റ്റ് വാങ്ങുന്നത് ഇതിന്റെ മുന്നേ 60,000 or 58,000 എന്തോ ആയപ്പോഴാണ് ഞാൻ ഫസ്റ്റ് വാങ്ങണത്. പിന്നെ അത് ഞാൻ വാങ്ങിയ നേരെ താഴത്തു, അത് എത്ര കൊല്ലം മുമ്പോ, ഒരു 4 കൊല്ലം മുമ്പോ അങ്ങനെ എന്തോ ആണ്.
ഞാൻ
ചെയ്തെന്താ വെച്ചാൽ, ഞാൻ പിന്നെ ഓരോ ഡിപ്പിന് 40,000 ആയപ്പോ കുറച്ച് വാങ്ങിച്ചു, 20,000 ആയപ്പോ പിന്നെയും കുറച്ച് മേടിച്ചിന്. അപ്പൊ എന്റെ ആവറേജ് ഏകദേശം 35 എന്തോ എനിക്ക് ആവറേജിൽ, എനിക്ക് നിലവിൽ ആവറേജ് ആയത്. ഇപ്പൊ അത്
75. ഞാനാണ്ട് മേടിച്ച ആ സാധനം താഴ്ത്തിക്കും, ഞാനാണ്ട് വിറ്റാണ് മേലക്കും പോകും. അങ്ങനെ ഒരു
പക്ഷെ എനിക്ക് എന്തോ, ഞാൻ അന്നങ്ങനെ ആവറേജ് ചെയ്തതുകൊണ്ട് എനിക്കിപ്പോ നല്ല കുഴപ്പമില്ലാത്ത പ്രോഫിറ്റ് ആയി.
അതേപോലെ ടിക്ടോക്കിന്റെ വാർത്ത കേട്ടില്ലേ,
ബാനിന്റെ വക്കത്തിലൊക്കെയാണല്ലേ,
ടിക്ടോക്ക് US നിന്ന് ബാൻ ചെയ്യാൻ പോവാണ്. ഒന്നെങ്കിൽ ബാൻ ചെയ്യും, അല്ലെങ്കിൽ അതിന്റെ കമ്പനി ഓണർഷിപ്പ്.
ടിക്ടോക്കിന്റെ പ്രശ്നം എന്താ പറയുക, ഞാൻ കണ്ടെന്ന് വെച്ചാൽ ടിക്ടോക്ക് അതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര അഡിക്റ്റീവ് ആണ് ഒന്നാമത്തെ കാര്യം. അപ്പൊ ഈ ടിക്ടോക്ക് അഡിക്റ്റീവ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഭയങ്കര യൂസർ ബേസിലെ ഒരു ആപ്പാണിത്. ഈ ഇത്രയും ആൾക്കാരുടെ ഒരു എന്ത് ആപ്പാണ് ഓലെ മൊബൈലിലുള്ളത്, അത് ടിക്ടോക്കിനെ അറിയാൻ പറ്റും എന്തൊക്കെ ആപ്പാണ് അവർ യൂസ്
ചെയ്യുന്നത്.
ടേംസ് ആൻഡ് കണ്ടീഷൻസ് എടുത്ത് വായിച്ചാൽ മതി, അതിലുണ്ട് എന്തൊക്കെ ആപ്പാണ് അവർ യൂസ് നമ്മുടെ ഫോണിലുള്ളത്, നമ്മുടെ ജിയോ ലൊക്കേഷൻ, നമ്മുടെ IP അഡ്രസ്, പിന്നെ നമ്മളെ കീസ്ട്രോക്ക് ഫയൽസിന്റെ നെയിം ഫയൽ ഫയൽ നെയിംസ് നമ്മളെ ഫയൽ നെയിംസ് കിട്ടും. പിന്നെ കീസ്ട്രോക്ക് അതായത് നമ്മൾ ടൈപ്പ് ഈ കീസ്ട്രോക്ക് ഒക്കെ ഓൾക്ക് കിട്ടുകയാണ്. അപ്പൊ അത്രയും ഡാറ്റ ഗൂഗിളിന് പോലും ഇല്ലാത്ത അത്രയും ആക്സസ് ഇല്ലാത്ത അത്രയും നമ്മളെ ഫോണിൽ നിന്ന് ഡാറ്റ. പിന്നെ ഇതിന് പുറമെ വേറെ ഒന്നുണ്ട് കണക്റ്റഡ് ഡിവൈസസ്, നമ്മളെ മൈക്ക് ഓൾക്ക് ആക്സസ് ഉണ്ട്. അത് മൈക്ക് നമ്മൾ ഇൻസ്റ്റാഗ്രാം അല്ല നമ്മളെ ടിക്ടോക്ക് എപ്പോ ഓപ്പൺ ചെയ്ത് വെച്ചാലും മൈക്ക് കൂടെ നമ്മൾ പറയുന്നത് എല്ലാം ഒരു എടുക്കുന്നുണ്ട്. അതായത് ടേംസ് ആൻഡ് കണ്ടീഷൻസിലുണ്ട് കണക്റ്റഡ് ഡിവൈസസ്. നമ്മൾ ഈ അവയർനെസ് മോഡും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഹെഡ്സെറ്റിൽ ഇടുമ്പോൾ സമയത്ത് ബാക്കിയുള്ളവർ സംസാരിക്കുന്നത് ഇതിൽ കേൾക്കാം അല്ലേ. അപ്പം നമ്മൾ ഹെഡ്സെറ്റിൽ അത് കിട്ടും. പിന്നെ നമ്മളെ എന്താ ലാപ്ടോപ്പോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആയിട്ട് നമ്മുടെ ഡിവൈസ് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നും എന്തൊക്കെയോ കാര്യങ്ങൾ ഇവർക്ക് ആക്സസ് ചെയ്യാനുള്ള പെർമിഷൻ നമ്മൾ കൊടുക്കണേ.
ഇന്ത്യ സ്മാർട്ടാണ് ഒരു കാര്യത്തിൽ. ഇന്ത്യ ബാൻ ചെയ്തപ്പോൾ ടിക്ടോക്ക് മാത്രമല്ല ബാൻ ചെയ്ത്, 58 വേറെ അപ്ലിക്കേഷൻസ് ബാൻ ചെയ്തു ചൈനീസ്. ഞാൻ പറയേണ്ടത് അതല്ല, ഈ സെയിം ടേംസ് ആൻഡ് കണ്ടീഷൻസ് വെക്കുന്ന അപ്ലിക്കേഷൻസ് വേറെ ഇല്ല.
പക്ഷെ ഇതെന്താണെന്നറിയോ, ഈ ടിക്ടോക്കിന്റെ പാരന്റ് കമ്പനി ബൈറ്റ്ഡാൻസ് ഉണ്ടല്ലോ, ചൈനീസ് കമ്പനിയാണ്. ബേസിക്കലി ചൈനക്ക് ഈ ഡാറ്റ കിട്ടുന്നത് യു എസ് കൺസ്യൂമേഴ്സിന് ആ നാഷണൽ സെക്യൂരിറ്റിന് ഒരു ത്രെറ്റ് ആണെന്നാണ് ഇവർ പറയുന്നത്.
സിക്സ്റ്റി ഷെയർ ആരാ ഓൺ ചെയ്യേണ്ട അറിയോ? ഇൻവെസ്റ്റേഴ്സും പിന്നെ ഈ യു എസിലുള്ള ഇൻവെസ്റ്റേഴ്സും അദർ കൺട്രീസിലെ ഇൻവെസ്റ്റേഴ്സും ആണ് 60%. ബാക്കി 20% ഓൺ ചെയ്യുന്നത് എംപ്ലോയീസ് ആണ്. അതിൽ 7000 എംപ്ലോയീസ് യു എസിലുള്ള എംപ്ലോയീസ് ആണ്. പിന്നെ 20% ആണ് ഈ ഫൗണ്ടേഴ്സായ ബൈറ്റ്ഡാൻസ് ഓൺ ചെയ്യുന്നത്. അത് മാത്രമല്ല, ഇതിന്റെ സെർവർ ആരെടുത്താന്ന് അറിയോ? ഒറാക്കിളിന്റെ ക്ലൗഡിലാണ് ഇതിന്റെ സെർവർ. അത് എപ്പോഴും റിവ്യൂ ചെയ്യുക. അപ്പൊ ഇത് എനിക്ക് തോന്നണില്ല ഇതൊരു പിന്നെ ഇത് കെട്ടി ഒരു അലഗേഷൻ ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇവര് ഡാറ്റ എടുക്കുന്നുണ്ട്, ചൈനക്ക് കൊടുക്കുന്നുണ്ട് എന്നുള്ള. ഇതിന്റെ സിഇഒ സിംഗപ്പൂരുകാരനാണ്. ആകെ 20% വരുന്ന ഈ സാധനമേ ഉള്ളൂ ടെക്നിക്കലി നോക്കുകയാണെങ്കിൽ ചൈനക്ക് പോവാണെന്ന് പറയുന്നത്. പക്ഷേ ഒറാക്കിളാണ് ഇതിൻ്റെ സെർവർ അൽഗരിതം ചൈനയിൽ വർക്ക് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. എന്താ പറയാൻ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ചൈനയിലുള്ള കുട്ടികൾക്ക് ടിക്ടോക്ക് തുറക്കുമ്പോൾ മാത്സ് വീഡിയോസ്, സയൻറ്റിഫിക് വീഡിയോസ്, ബയോളജിക്കൽ വീഡിയോസ് ഇതൊക്കെയാണ് വരുന്നത്. പക്ഷേ ഇവിടെ ഉള്ള ആൾക്കാർക്ക് വോക്കിസം, ടോക്കിങ്, കിസ്സിങ് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ വരേണ്ടത്. നിത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലിബറൽ റാഡിക്കൽ ലിബറൽ ആ ടീം പറയും, അതിനെന്താ പറയും, ഇങ്ങനത്തതാണ് വരുന്നത്. എൽ ജി ബി ടി ക്യു അജണ്ട ഒക്കെ പുഷ് ചെയ്യേണ്ട താല്പര്യത്തിലുള്ള വീഡിയോസ്. പക്ഷെ അത് എന്തുകൊണ്ടാ, അത് അവിടെ ഉള്ള കുട്ടികൾ അതിൽ ഇൻട്രസ്റ്റഡ് ആയതുകൊണ്ട് എന്ത് കാണുന്നോ അതേ കൂടെ കൂടെ വരുള്ളൂ. നമ്മളെ അടുത്തൊക്കെ ടിക്ടോക്ക് ഉണ്ട്, ഇവിടെ ഇന്ത്യയിലില്ല. പക്ഷെ നമ്മൾ എന്ത് കൂടുതൽ കാണുന്നോ അതിൻ്റെ ആ ഇതും വരും, അതിൻ്റെ ഒപ്പം തന്നെ ആടൊക്കെ അതാണ് വരുന്നത്. ഇത് ഒരിക്കലും പറയാൻ പറ്റില്ല എന്ത് ചൈനക്ക് ഇത് ഡാറ്റ പോകുന്നുണ്ട്. എന്താ വെച്ചാൽ ഈ ഒറാക്കിളിൻ്റെ അടുത്ത് ഇതിൻ്റെ അൽഗരിതം യു എസിലാണ്, എല്ലാം യു എസിലാണ്. ഇവർക്ക്
ആയിക്കോട്ടെ, പക്ഷെ നമ്മളൊരു ക്ലൗഡ് സ്റ്റോറേജ് എടുക്കുമ്പോൾ ഓല നമുക്ക് സർവീസ് പ്രൊവൈഡർ ആണ്, അതിന്റെ ഫുൾ കൺട്രോൾ നമ്മളെടുത്തല്ലേ.
ഒരു കാര്യം പറഞ്ഞരാ, ഈ ഒറാക്കിളിൻ അമേരിക്കൻ കമ്പനി അല്ലേ, അവർക്ക് എപ്പോഴും ചെക്ക് ചെയ്യല്ലോ എന്തൊക്കെയാ പോകേണ്ടത്. ഇന്ത്യ എന്തുകൊണ്ടാ കൊടുത്തത്, ഇന്ത്യത്തിലുള്ള ഡാറ്റ പുറത്തേക്ക് പോയതുകൊണ്ടാണ് ഇന്ത്യ ബാൻ ചെയ്തത്. ഇന്ത്യൻ്റെ ആർമിന്റെ അടുത്തേക്ക് വരെ എത്തിക്കുന്ന ഈ സംഭവം. പക്ഷെ ഇവർക്ക് ഇത് പ്രൂവ് ചെയ്യാൻ എന്താ കറക്റ്റ് പറയുന്നില്ല. ആ ചെങ്ങായി പോയി പറയുന്നുണ്ട് ഞങ്ങൾ ഡാറ്റ വിൽക്കുന്നില്ല വിൽക്കുന്നില്ല എന്ന്. സിഇഒ സിംഗപ്പൂർകാരൻ പോയി പറയുന്നത് ഞാൻ സിംഗപ്പൂർകാരനാണ്, ഞാൻ ചൈനീസ് അല്ല.
അയാൾ ചോദിക്കുന്നുണ്ടോ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ
സാധു പോയിട്ടാണ് കുറേ പറഞ്ഞെടുത്ത്. ഞാൻ അങ്ങനെ അല്ല, എങ്ങനെ വെച്ചെങ്കിൽ എന്താ വെച്ചാൽ ഇത് ഇവർ ചെയ്തിട്ടുണ്ടെങ്കിൽ അമേരിക്കൻ്റെ ഫസ്റ്റ് ആൻഡ് ഫിഫ്ത്ത് അമെൻമെൻ്റ് ഉണ്ട്, അമെൻമെൻറ്റ് അതിൻ്റെ എതിരാണ് ഇപ്പോൾ ഇവർ ചെയ്യുന്നത്. ഫ്രീഡം ഓഫ് സ്പീച്ച്, ഫ്രീഡം ഓഫ് ദ പ്രസ്, ഇതിന്റെ രണ്ടിന്റെ എതിരായി ഇവരിത് ബാൻ
ചെയ്തിട്ടുണ്ട്.
ഞാൻ പറയുന്നത്
അവർക്ക് കൺട്രോൾ വേണം, ചൈനയുടെ പവർ നിന്ന് ഒഴിവാക്കണം.
ഇത് ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. എന്താണ്, ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇത് ബാൻ ചെയ്യാം ഈ ചൈനയിൽ, അല്ലെങ്കിൽ വിൽക്കാൻ റംബിൾ എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാറ്റ്ഫോം ഉണ്ടല്ലോ യൂട്യൂബിന്റെ എതിരാളികൾ, അവര് വാങ്ങാൻ റെഡിയാണ്. അവര് വന്നിട്ടുണ്ടെങ്കിൽ ഈ ഓക്കിസ് ഇതൊന്നും നടക്കൂല, അൺറൊട്ടേറ്റ് ചെയ്യാം ഫുള്ള് ഫീഡില്, അങ്ങനത്തെ കൺസെപ്റ്റ് ആവും. അപ്പൊ റംബിളിൽ നിന്ന് വിൽക്കാനും അമേരിക്കക്ക് താല്പര്യം ഉണ്ടാവില്ല. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നത് യു എസിന് ഫലസ്തീൻ്റെ ഈ വാറും യുക്രൈൻ്റെ വാറും ഉണ്ടായപ്പോൾ റഷ്യൻ വീഡിയോസ് നല്ലത് പുഷ് ചെയ്തിരിക്കുന്നത്, ഈ പിന്നെ ഫലസ്തീൻ്റെ വീഡിയോസും നല്ല പുഷ് ചെയ്തിരിക്കുന്നത്. ഇത് ഉപയോഗിക്കുന്ന 13-നും 25-നും വയസ്സുള്ള അരിയിലുള്ള ആൾക്കാരെ, 13 വയസ്സ് മുതൽ ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഈ കുട്ടികൾ ഇത് കാണുകയാണ്, ഇവർക്ക് ഇവർ സ്വന്തം രാജ്യത്തിനോടുള്ള ഇഷ്ടം പോവുകയാണ്. ലെറ്റർ ടു അമേരിക്ക എന്ന് പറഞ്ഞിട്ട് ബില്ലാദൻ്റെ ലെറ്റർ ഫേമസ് ആയത് നമ്മൾ പറഞ്ഞില്ല, അത് ടിക്ടോക്കിലാണ് ഫേമസ് ആയത്. എന്നിട്ട് ആൾക്കാർക്ക് ബില്ലാദനോട് സിമ്പതി തോന്നി.
അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ നിങ്ങൾ പറഞ്ഞല്ലോ ഇതിന്റെ കൺട്രോൾ ചൈനയുടെ അടുത്തല്ല, ഈ പറഞ്ഞ സോക്കോൾഡ് ഒറാക്കിള് ബാക്കി സ്റ്റേക്ക് ഹോൾഡേഴ്സിന്റെ അടുത്താണ്. അപ്പൊ എന്തോ ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ഈ പലസ്തീന്റെ വീഡിയോ വരാതിരിക്കാനും ഈ ലെറ്റർ ടു അമേരിക്ക ഓൾറെഡി ഡൗൺ ചെയ്തു, പക്ഷെ ഈ പറഞ്ഞ ബാക്കി സാധനങ്ങൾ എന്തോ കൺട്രോൾ ചെയ്യാം.
ഇത് വരുന്നുണ്ട് നിഷന, ഇത് വരുന്നുണ്ട്, കൺട്രോൾ ചെയ്യുന്നുണ്ട് കുറെ കാര്യങ്ങൾ. നമുക്ക് വാക്സിന്റെ എതിരെ അതിൽ സംസാരിക്കാൻ പറ്റണില്ല. നമുക്ക്
വാക്സിന്റെ വീഡിയോ ടിക്ടോക്ക് നമ്മൾ രണ്ട് വീഡിയോ നമ്മൾ ഇട്ടപ്പോ സ്ട്രൈക്ക് എന്നാണ്.
ജാൻഡ്രോ ടൈറ്റിന്റെ ജസ്റ്റ് പേര് എവിടെയെങ്കിലും കൊടുത്താൽ മതി, സ്ട്രൈക്ക് വരും. ആ അപ്പൊ ഇവരിങ്ങനെ എന്നാലും കുറെ ചില ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്, അവർക്ക് ഇത് പോസ്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഇവരെങ്ങനെ ഇപ്പൊ കുറെ ആൾക്കാർ പല രീതിയിലും ഇത് പോസ്റ്റ് ചെയ്യുന്നവരുണ്ട്. ഇപ്പൊ പലസ്തീൻ എഴുതുമ്പോ പി ഇട്ട് കാണ്ട അറ്റ്, പിന്നെ എല്ലിന്റെ അങ്ങനെയൊക്കെ ട്രിക്കിൽ കളിക്കുന്നവരുണ്ട്. പക്ഷെ
പിടിക്കും,
അതും പിടിക്കുന്നവരുണ്ട്. പക്ഷെ ഇത് കുറെ പുഷ് ചെയ്യുന്ന കുറെ ഇവരെന്ത് ചെയ്ത് ഇവർക്ക് മനസ്സിലായി ടിക്ടോക്ക് ഡേഞ്ചർ ആവാൻ കാരണം ഈ കുട്ടികൾ അഡിക്റ്റഡ് ആണ്. ഒന്നാമത്തെ കാര്യം, അഡിക്റ്റഡ് ആവുന്ന കുട്ടികൾ എന്താണ് കൂടുതൽ കൺസ്യൂം ചെയ്യുന്നത് എന്നുള്ളത് ഗവൺമെന്റിന് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്. അപ്പൊ ഇതില് നല്ല വീഡിയോസ് പലതും പോകുന്നുണ്ട്. വോക്കിസത്തിന്റെ വീഡിയോ അതൊരു നെഗറ്റീവാണ്. ചെറുപ്പം മുതലേ കുട്ടികൾക്ക് ഈ കാര്യങ്ങളൊക്കെ എൽ ജി ബി ടി ക്യു അജണ്ട പുഷ് ചെയ്യേണ്ടത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇതിൽ റിയാലിറ്റി ഈ നമ്മളെങ്ങനെ പറയാം, ഈ യുദ്ധത്തിൻ്റെ കാര്യങ്ങൾ, അമേരിക്ക എത്ര പൈസ ഇവിടെ അയക്കുന്നു, ഉക്രൈനക്ക് 110 ബില്യൺ അയക്കുന്നു, നമ്മളെ നാട്ടിൽ ഇവിടെ ആർക്കും പൈസ ഇല്ല, ഇതൊക്കെ ചെറിയ കുട്ടി കണ്ട് വളർന്ന് വരികയാണ്. യു എസിലെ ഏറ്റവും വലിയ പ്രശ്നം എന്താ നടക്കേണ്ടത് അറിയോ, ബോർഡേഴ്സ് കടന്നിട്ട് വരികയാണ് ആൾക്കാർ, ബോർഡറൊക്കെ ഫീസി ആയിട്ട് കടക്കാണ്. അങ്ങനെ ഇപ്പം ഇങ്ങനെ ഒരു വർത്തമാനം ഉണ്ട്, എന്താ വെച്ചിട്ട് ഫ്ലൈറ്റിൽ വരെ ബൈഡൻ ആൾക്കാരെ കൊണ്ടുവരുന്നുണ്ടെന്നാ. എന്തിനാ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരൊക്കെ വോട്ട് മാറ്റിയിട്ട് ഈ 2024 ഇലക്ഷൻ അല്ലേ, ഡെമോക്രാറ്റിക് പാർട്ടിക്ക് വോട്ട് കിട്ടി.
ടിക്ടോക്ക് മാത്രമല്ല, അങ്ങനെ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കിലും ഒക്കെ ഇങ്ങനത്തെ വീഡിയോസ്
ഇല്ലേ, ഇൻസ്റ്റാഗ്രാം ഇൻസ്റ്റാഗ്രാം
ഇത് ചെയ്തതാണ്, ഇത് ആപ്ലിക്കേഷൻ റീസെന്റലി വന്നല്ലോ,
ഇൻസ്റ്റാഗ്രാം ആണെന്ന്
പറഞ്ഞു. അല്ല ഇൻസ്റ്റാഗ്രാമിൽ മറി കടന്നിട്ട്
അല്ല ടിക്ടോക്ക്
മറി കടന്ന് ഇൻസ്റ്റാഗ്രാം വന്നുനാ. ഓക്കെ ഞാൻ ചോദിക്കണതാ, അപ്പൊ ടിക്ടോക്കിൽ ഇങ്ങനത്തെ കണ്ടന്റ് വരുന്നോടാണ് ബാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ ഇത് വരുന്നില്ലേ? ഞാൻ അല്ല നിങ്ങൾ പറയുന്നത് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഓൾക്ക് ഒരു കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതേ കൺട്രോൾ ടിക്ടോക്കിലും കൊണ്ടുവരാൻ പറ്റും. കാരണം ഈ പറഞ്ഞ സോക്കോൾഡ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്
അഡിക്ഷൻ ആയില്ല കൂടുതൽ ഈ ടീനേജേഴ്സ് ഒക്കെ അതാണ്
ഇൻസ്റ്റാഗ്രാമിനെക്കാളും കൂടുതൽ അഡിക്ഷൻ
ടിക്ടോക്ക് ആണ്. അവിടെയാണ് നമ്മൾ നോക്കേണ്ടത് അഡിക്ഷൻ ടിക്ടോക്ക് ആണ് എന്നുള്ളത്.
ഈ ഏജ് ഗ്രൂപ്പിനും വ്യത്യാസം തോന്നുന്നുണ്ട് ടിക്ടോക്ക് യൂസേഴ്സും ഇൻസ്റ്റാഗ്രാം യൂസേഴ്സും.
ഇത് ഇതെങ്ങനെ വെച്ചിട്ടാ, ഏറ്റവും ടീനേജ് ആയ ആൾക്കാർ എക്സ് ഉപയോഗിക്കുന്നു, ടിക്ടോക്ക് ഉപയോഗിക്കുന്നു, പിന്നെ ഒന്നുംപാടി മിഡിലിരുന്ന ആൾക്കാർ ഒരു 20 കഴിഞ്ഞ ശേഷം അവർ ഇൻസ്റ്റാഗ്രാമൊക്കെ എത്തുന്നു, പിന്നെ ഒരു 30 കഴിഞ്ഞാൽ പിന്നെ ഫുൾ എക്സാ. ഫേസ്ബുക്ക് ഇപ്പൊ ആരും ഞാൻ ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നു, നിങ്ങൾ ആരെങ്കിലും
പ്രായമുള്ളവരല്ലേ,
ഞാൻ ഫേസ്ബുക്ക് അതിന് ഫുൾ നെഗറ്റീവ് ആണ്.
ടിക്ടോക്ക് ആണ് ഞാൻ ഈ ബസ്സിലൊക്കെ ആൾക്കാർ സ്ക്രോൾ ചെയ്യാനൊക്കെ കാണാനൊക്കെ ടിക്ടോക്ക് ആണ് കൂടുതലും.
അതേ പറഞ്ഞു
നിങ്ങൾ റീസെന്റ് ആരെങ്കിലും ഓസ്കാർസ് ഇത് വാച്ച് ചെയ്തിനോ? ഓസ്കാറിന്റെ
അവാർഡ്സ്
ഭയങ്കര ജോൺസിനന്റെ ഒരു സാധനം കണ്ടു നിങ്ങള്? ജോൺസിന ശരിക്കും എന്താ അറിയോ, ശരിക്കും എന്താ വെച്ചാല് ഇത് 46th അക്കാഡമിക് അവാർഡിന്റെ സമയത്ത് എങ്ങാനും ഏറ്റവും ഭയങ്കര ഇതിന്റെ
തുടക്കത്തില്
തുടക്കത്തിലല്ല 46th അക്കാഡമിക് അവാർഡിന്റെ സമയത്ത് ഏറ്റവും അക്കാഡമിക് അവാർഡിന്റെ ചരിത്രത്തിൽ നടന്ന ഒരു വിയർഡസ്റ്റ് സംഭവം എന്ന് വേണമെങ്കിൽ പറയാം. ഈ അവാർഡ് എന്താണ് അനൗൺസ് ചെയ്യുന്ന സമയത്ത് ഒരു ചങ്ങായി നേക്കഡായിട്ട് സ്റ്റേജിലൂടെ ഓടി, മനസ്സിലായോ?
ഞാൻ കണ്ടുകൂടാ. ആ
അതിന്റെ 50th ആനിവേഴ്സറി ആണ് ഇപ്രാവശ്യം നടന്നത്,
മനസ്സിലായോ?
റിപ്പീറ്റ് ചെയ്തതല്ല. ഈ സമയത്ത് എനിക്ക് ജോൺസിനന്റെ എന്തോ ഒരു മൂവി എന്തോ റിലീസ് ചെയ്യാണ്ട്, ജോൺസിന ഒരു അങ്ങനെ എന്തോ ഗേ ആയിട്ടാണോ തോന്നുന്നുണ്ട്, അങ്ങനെ എന്തോ ആയിട്ടാണ് ആക്ട് ചെയ്യണത്. എന്നിട്ട് ജോൺസിന കോസ്റ്റ്യൂം അവാർഡ് അങ്ങനെയാണ് എന്താണ് അനൗൺസ് ചെയ്യാൻ വന്നത്, ഫുൾ നേക്കഡ് ആയിട്ട് ഇവിടെ മാത്രം കവർ ചെയ്ത് അവാർഡിന്റെ അതുണ്ടല്ലോ ലെറ്റർ പോലെ സാധനം അത് കവർ ചെയ്തിട്ട് ഇങ്ങനെ വന്നിക്കണ്, മനസ്സിലായോ? ഫുൾ നേക്കഡ് ആയിട്ട്.
ഇത് പറയുന്നത് കൺസ്പിറസി, ഞാൻ അതിൽ വിശ്വസിക്കുന്നുണ്ട്. കൺസ്പിറസി ആണെന്നൊന്നുമില്ല, ഇത് പുള്ളിക്കാരൻ്റെ മാസ്റ്റേഴ്സിനെ പിന്നെ പ്ലീസ് ചെയ്യാനുള്ള ഹ്യൂമിലിയേഷൻ റിച്വലാണെന്നാണ് പറയുന്നത് ഗേ മാസ്റ്റേഴ്സിനെ.
പക്ഷെ
ഒരുപാട് ആൾക്കാർ ഈ ആലോചിച്ച് നോക്കും, എന്തിനാ ജോൺസിനെ അങ്ങനെ ചെയ്യുന്ന ആവശ്യം?
നല്ല രീതിയിൽ ഒരു ഐഡിയൽ ആയിട്ട് കാണുന്ന ആൾക്കാരുണ്ട്. ജോൺസിനെ മസ്റ്റ് ഒരു ക്യാരക്ടർ ആയി വരുമ്പോൾ നമുക്ക് തന്നെ കാണുമ്പോൾ എന്തോ ഒരു വീട്, അയ്യോ ജോൺസിനെ അത് ചെയ്യോ എന്നുള്ളൊരു തോട്ട് എനിക്ക് വന്നുപോയി.
അതെ, എനിക്കും അതെന്തോ ഒരു അക്സെപ്റ്റ് ചെയ്യാതെ പറ്റാത്തൊരു സംഭവമായി പോയി. ജോൺസിന് നേക്കഡായിട്ട് അതും ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ കണ്ടൊരു അവാർഡ്സിൽ ഇങ്ങനെ വരുന്നു.
അതൊരു കൈൻഡ് ഓഫ് മാർക്കറ്റിംഗ്
മാർക്കറ്റിംഗ് ആക്കാം, പക്ഷെ മാർക്കറ്റിംഗ് അറ്റ് വാട്ട് ലെവൽ മാൻ?
ഏതായാലും
അങ്ങനെ ഒരു സംഭവം. പിന്നെ അതുപോലെ തന്നെ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു കാര്യം എന്താ വെച്ചാൽ, ഒരുപാട് സെലിബ്രിറ്റീസ് പലസ്തീനിൽ നടക്കണ അല്ലെങ്കിൽ ഗസയിൽ നടക്കണ ഇഷ്യൂസിനെ ഇതാക്കാൻ വേണ്ടിട്ട്
മൂന്നാല് സെലിബ്രിറ്റീസ്
ഇവിടെ റെഡ് പിന്നെ വെച്ചിട്ട്, പക്ഷെ ഒരു ഓസ്കാർ വിന്നിംഗ് ആയിട്ടുള്ള ഒരാളുണ്ട് ജോൺ ഗ്ലേസർ എന്ന് വെച്ചിട്ട്, അയാൾ ഒരു മൂവി ചെയ്തു. എന്താ ആ മൂവിയിൽ പറയണത്, ഹോളോകാസ്റ്റിനെ കുറിച്ചിട്ടൊക്കെയാണ്. അപ്പൊ അയാള് അവാർഡ് വാങ്ങിയ സമയത്ത് പറയുന്നുണ്ട് ഇപ്പൊ ഫലസ്തീനിൽ നടക്കുന്ന ഇഷ്യൂസ് ആളുകള് അങ്ങനത്തെ, അത് അയാള് മെൻഷൻ ചെയ്യാൻ കാണിച്ചതൊരു എനിക്ക് ഭയങ്കര നല്ല രീതിയിൽ ആളുകളൊക്കെ സെലിബ്രിറ്റീസ് വരെ അതിന് റിയാക്ട് ചെയ്തു എന്ന് തോന്നി. അതുപോലെ തന്നെ എനിക്ക് പിന്നെ ഒപ്പൻഹൈമറും ബാർബിയും ഭയങ്കര കോമ്പറ്റീഷൻ നടന്നൊരു മൂവികളായിരുന്നല്ലോ. അപ്പൊ ആ സമയത്ത് ഇതില് ഇപ്പൊ നമ്മൾ പറയണ്ടേ ബാർബൻഹൈമർ എന്നൊക്കെ ആ സമയത്ത് എല്ലാരും പറഞ്ഞ് കളിയാക്കി കൊണ്ടിരുന്നേ. ശരിക്കും ഒരു ആ സമയത്ത് നടന്നൊരു ട്രോൾ എന്താ വെച്ചാൽ, ബാർബി കാണണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ഫ്രണ്ടോ അല്ലെങ്കിൽ ഗേൾ ഫ്രണ്ടോ ഉണ്ടായാൽ മതി നിങ്ങളുടെ കൂടെ, പക്ഷെ ഒപ്പൻഹൈമർ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു എ2 ലെവൽ ഓഫ് ഇംഗ്ലീഷ്, പിന്നെ ഫിസിക്സ് സയൻസിന് നല്ല നോളജ്, ഭയങ്കര ഇന്റലക്ച്വലി പവർ ആയിട്ടുള്ള ഒരാൾക്കുള്ളത് കണ്ടാ മനസ്സിലാവുക എന്നൊക്കെ ട്രോൾ
നടക്കുന്നുണ്ട്.
പക്ഷെ ക്രിസ്റ്റഫർ നോളൻ ഒരു ജീനിയസ് ആണ് എന്നുള്ള ഭയങ്കര പ്രൂവൺ കാര്യമാണ്. എന്താന്ന് വെച്ചാല് ഇപ്പൊ ഇൻഡസ്ട്രിയല്ലാർ ഇല്ലേ, ആ മൂവിയില് നമ്മളാ ഒരു ഫീൽഡില്ലേ മൂപ്പര് ആ ഷൂട്ടില് കാണിക്കണേ, 500 ഏക്കർ മൂപ്പര് കോണ് കൃഷി ചെയ്തിട്ടാണ് ആ മൂവിക്ക് ഷൂട്ട് ചെയ്യാൻ മറിച്ചു വിട്ടു. പിന്നെ ഒരു ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട് എമിലി അതുപോലെ തന്നെ കിലിയൻ മർഫി പിന്നെ റോബർട്ട് ഡൗണി ജൂനിയർ ഇവര് മൂന്നാളും ഇരുന്നിട്ട് ആ പടത്തിനെ പറ്റിയിട്ട് പറയുന്നുണ്ട്. അപ്പോ കിലിയൻ മർഫി പറയുന്നുണ്ട് ക്രിസ്റ്റഫർ നോളൻ ഒരിക്കലും ഫോണിലോ അല്ലെങ്കിൽ മെയിലോ ആയിട്ട് ഇതിന്റെ സ്ക്രിപ്റ്റ് സെൻഡ് ചെയ്യില്ല. ക്രിസ്റ്റഫർ നോളൻ ഫ്ലൈറ്റ് എടുത്തിട്ട് എവിടെയാണോ ഇവരുള്ളത് അവിടെ പോയിട്ട് സ്ക്രിപ്റ്റ് കൊടുക്കുക ചെയ്യുക. സ്ക്രിപ്റ്റ് എങ്ങനെയാണെന്നറിയോ, ബ്ലാക്ക് ഇങ്കിൽ എഴുതിയത് പക്ഷെ റെഡ് ബാക്ക്ഗ്രൗണ്ട്, മനസ്സിലായോ? റെഡ് പേപ്പറിൽ ബ്ലാക്ക് ഇങ്കിൽ വെച്ചിട്ട് എഴുതിയ പോലത്തെ അതാണ് മൂപ്പര സ്റ്റൈല്.
മൂപ്പർക്ക് എത്ര പൈസ കിട്ടിയോ?
മൂപ്പര ആദ്യത്തെ ഇതാണ്, അതായത് മൂപ്പര് എട്ടോളം തന്നെ നോമിനേഷൻ വന്നിട്ടുണ്ട്, പക്ഷെ ഫസ്റ്റ് ഓസ്കർ ആണ് മൂപ്പര.
പക്ഷെ എനിക്ക് തോന്നുന്നില്ല കേട്ടോ അത് ശരിയാണെന്ന്. കാരണം ശരിക്കും കിലിയൻ മർഫിന്റെയും റോബർട്ട് ഡൗണി ജൂനിയറിന്റെയും ഫസ്റ്റ് ഓസ്കാർസ് ആണ് ഇത്.
തവണ നോമിനേഷൻ ചെയ്യപ്പെട്ടിട്ടുണ്ട് ഓസ്കറിന് വേണ്ടിട്ട്, ബട്ട് ആദ്യത്തെ ഓസ്കർ വിൻ ചെയ്യണേ
ക്രിസ്റ്റഫർ നോളനോ? എനിക്ക് തോന്നുന്നില്ല ശരിയാണെന്ന്.
പക്ഷെ അയാൾക്ക് ഓപ്പൺഹൈമറിന് എത്ര കിട്ടിയെന്ന് അറിയോ? $100 million.
ഓപ്പൺഹൈമർ 13 നോമിനേഷൻസ് വന്നിട്ട് 7 ഓസ്കാർ വിൻ ചെയ്തു.
അയാൾ അടുത്ത മൂവിന്റെ എഴുതി തുടങ്ങി ആഴ്ച മുതൽ. അടുത്ത മൂവിയുടെ
ക്രിസ്റ്റഫർ നോളൻ ഒരു ഭയങ്കര എന്താണ് മൂപ്പറ മൂവി സൈറ്റ്സിൽ ചെന്ന് കഴിഞ്ഞാൽ സെലിബ്രിറ്റീസ് പറയുന്നുണ്ട്, മാറ്റ് ഡിമണി അതുപോലെ തന്നെ ഒരുപാട് സെലിബ്രിറ്റീസ് പറയുന്നുണ്ട്. ആൻഡ് ഹൈത്ത് ഇവരൊക്കെ പറയുന്നത് എന്താ അറിയോ, ക്രിസ്റ്റഫർ നോളന്റെ സെറ്റില് മൂവി സെറ്റില് ചെയർ ഉണ്ടാവില്ല. ചെയർ ഉണ്ടായി കഴിഞ്ഞാൽ എന്താ വെച്ചാൽ നിങ്ങൾ ഇരിക്കുകയാണ്, ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾ റെസ്റ്റ് എടുക്കുകയാണെങ്കിൽ വർക്ക് ചെയ്യല്ല, അതുകൊണ്ട് നിങ്ങൾ അതിൽ ഇൻവോൾവ്ഡ് ആവില്ല. അതുപോലെ തന്നെ ഫോൺ യൂസ് ചെയ്യാൻ പറ്റില്ല, സിഗരറ്റ് യൂസ് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ സെലിബ്രിറ്റീസ് ആ മൂവിയിലെ സെറ്റിൽ വരികയാണെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് ഷൂട്ട് ഇല്ലെങ്കിൽ ഇപ്പൊ നിങ്ങളെ ടേക്ക് അല്ലെങ്കിൽ കൂടി സെലിബ്രിറ്റീസ് അതിൽ ആ കഥയിൽ അത്ര ഇൻവോൾവ്ഡ് ആയിരിക്കണം. എന്നാലുള്ളവർക്ക് ഓരോ മാക്സിമം എഫേർട്ട് അല്ലെങ്കിൽ മാക്സിമം ആ മൂവിക്ക് വേണ്ടിയിട്ട്
കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂന്ന്
ഒരുപാട് സെലിബ്രിറ്റീസ് പറയുണ്ട്. ഒരു ഒരു ഇങ്ങനെ പല പല
ഇന്റർവ്യൂ
ജീനിയസ് ആണ്
വേ ഓഫ് ഫിലിം മേക്കിംഗിൽ.
നമ്മള് ഈ അവാർഡിൽ ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ച എന്താ വെച്ചാൽ, സെലിബ്രിറ്റീസ് ഒക്കെ മറ്റൊരു സെലിബ്രിറ്റി ഫ്രണ്ടിന് അവാർഡ് കിട്ടുമ്പോൾ ഭയങ്കര ഹാപ്പിയാ. ബെസ്റ്റ് ആക്ട്രസ് കിട്ടിയത് എമ്മാ സ്റ്റോണിനാണ്. എമ്മാ സ്റ്റോണിന് അവാർഡ് കിട്ടിയ സമയത്ത് ജെനിഫർ ലോറൻസിന് കരയെ, അതേമാതിരി എന്തൊരു ആവേശം, എന്തൊരു സന്തോഷം എന്നറിയോ. എനിക്ക് തോന്നുന്നു ഒരിടയിലൊക്കെ സെലിബ്രിറ്റികളാണെങ്കിലും ഭയങ്കര ആ ഒരു കോപ്പറേഷൻ, ആ ഫ്രണ്ട്സ് ബോണ്ട് എപ്പോഴും ഒരു നിലനിർത്താൻ ശ്രമിക്കുന്നുണ്ട് ആ വർക്ക്, ആ ഒരു ഒരേ വർക്കില്.
പറഞ്ഞപ്പോഴാണ് ഞാന് ഒരു നമ്മുടെ വൂഡ്രോ വിൽസ് എന്ന് പറഞ്ഞ ഒരു പുള്ളിയുടെ ഒരു കോട്ട് വായിച്ചിട്ടുണ്ടായിരുന്നു. പുള്ളി അതിൽ പറയുന്നുണ്ട്, ഇഫ് യു ലൂസ് യുവർ വെൽത്ത് യു ലോസ്റ്റ് നത്തിങ്, ഇഫ് യു ലൂസ് യുവർ ഹെൽത്ത് യു ലോസ്റ്റ് സംതിങ്, ഇഫ് യു ലൂസ് യുവർ ക്യാരക്ടർ ഓർ പേഴ്സണാലിറ്റി യു ലൂസ്റ്റ് എവറിഥിങ്. സോ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം നമ്മുടെ പേഴ്സണാലിറ്റിയാണ് നമുക്ക് കൂടുതൽ കണക്ഷൻ ഉണ്ടാക്കി തരിക. അതിപ്പോൾ എവിടെ പോലെ നമ്മൾ ഏത് ഇപ്പോൾ വിദേശത്ത് പോയാലും ഇപ്പോൾ വേറെ ഏതെങ്കിലും നമ്മൾ ജോലിക്ക് പോയാലും എന്തിനു പോയാലും നമുക്ക് കൂടുതൽ കണക്ഷൻ നമ്മുടെ ക്യാരക്ടറിലാണ്. ആ ക്യാരക്ടറെ നമ്മൾ എത്രത്തോളം ബിൽഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു അത്രത്തോളം നമുക്ക് കൂടുതൽ കണക്ഷൻ കിട്ടും. അത് എവിടെയെങ്കിലും നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് തിരിച്ചു കിട്ടാൻ ഭയങ്കര പണിയാണ്.
അത് നഷ്ടപ്പെട്ടവരുണ്ടെന്നുണ്ടെങ്കിൽ അത് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും, അത് റിലേറ്റ് ചെയ്യാൻ പറ്റും. അത് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് നമ്മുടെ ലൈഫിൽ.
അതെ. എന്നാ പിന്നെ നമുക്ക് കൂടുതലൊന്നും പറയാനല്ലോ, എൻ്റെ അല്ലേ, ഒരു മണിക്കൂർ കഴിഞ്ഞ്. അപ്പൊ പിന്നെ അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ.